بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وبشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. Sitemiş yasayı var. Allah Subhanahu ve Teala namı ororitereyum sırıştıçadır. Avne maturam ibadeti ziyan vendiyta. Adana namure ജീവിത ലക്ഷ്യം എന്നത്, ആ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് നാം പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും, പല വിഷയങ്ങളെയും നമ്മുടെ മുമ്പിൽ നേരിടേണ്ടി വരും. ആ സമയങ്ങളിലെല്ലാം ഒരു മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും എടുക്കേണ്ട നിലപാടുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷണങ്ങൾ എന്തുമാകട്ടെ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പഠിപ്പിച്ച രീതിയിലാണോ നാം നിലപാടുകൾ എടുക്കുന്നത് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. നാം ഇന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിഷയം ഖാഇദത്തും ഫി സബർ, സബറിന്റെ ക്ഷമയുടെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ റിസാലകൾ ഒരുമിപ്പിച്ച ജാമിഉൽ മസായിൽ എന്ന ഒരു കിതാബിന്റെ അതിലുള്ള ചെറിയ ഒരു റിസാലയാണ് ഈ വിഷയം, സബറിന്റെ അടിസ്ഥാനം എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇസ്ലാമിക ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ സേവനം ചെലവഴിച്ച, 67 വർഷക്കാലം ഇസ്ലാമിന് വേണ്ടി ജീവിതം ത്യജിച്ച ഒരു വ്യക്തിയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാക്ക് ശേഷം പല ബിദ്അത്തുകളും, വിശ്വാസത്തിലും അല്ലാതെയും എല്ലാം ബിദ്അത്തുകൾ കടന്നുകൂടിയ ഇസ്ലാമിക ലോകത്ത് പിന്നീട് ആ ഒരു വേർതിരിവ് എന്താണ്, യഥാർത്ഥ മുൻഗാമികളുടെ സലഫുകളുടെ നഹജ് എന്താണ് എന്ന് വേർതിരിച്ച് പഠിപ്പിച്ച വ്യക്തിയാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അദ്ദേഹം എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം, എന്താണ് തൗഹീദിന്റെ ശരിക്കുള്ള മഅനകൾ, മഅന അതിന്റെ ശരിക്കുള്ള ആശയം, അതുപോലെ അള്ളാഹുവിന്റെ അസ്മാവു സിഫാത്തുകളിൽ ഒരുപാട് വൻ പിഴവുണ്ടായിരുന്നിടത്ത് ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും എല്ലാം കടന്നുകയറ്റം ഉണ്ടായി. അതിനെതിരെ എല്ലാം കിതാബുകൾ, അഖീദത്തുൽ വാസിത്തിയ, അഖീദത്തുൽ ഹമവിയ, അഖീദത്തുൽ തദമ്മുരിയ പോലെയുള്ള കിതാബുകൾ എഴുതിയും അല്ലാതെയും പല രീതിയിൽ പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ചരിത്രം നോക്കുകയാണെങ്കിൽ 7 തവണയോളം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, 7 തവണയോളം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ ഹഖായ യഥാർത്ഥ ദീൻ പറയുമ്പോൾ അന്ന് കാലത്ത് ബിദഅത്തിന്റെ ആളുകൾ ഈ വിശ്വാസത്തിനെതിരായിട്ട് അള്ളാഹു അല്ലാത്തവരെ ഇസ്തിഗാസ നടത്തുന്ന, അല്ലെങ്കിൽ അസ്മാവു സിഫാത്തുകൾ പഴച്ച വാദങ്ങളുള്ള ആളുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ ജയിലാക്കുമായിരുന്നു, അദ്ദേഹത്തെ പല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു. ഇവിടെ അദ്ദേഹം ആ സമയത്തെല്ലാം എടുത്ത നിലപാടുകൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. നമ്മളൊരാളെ ആക്ഷേപിച്ചാല്, നമ്മളെ കുറ്റപ്പെടുത്തിയാല് നമുക്കുണ്ടാവുന്ന ഒരവസ്ഥയും നമ്മൾ പരിശോധിക്കണം. അപ്പൊ അദ്ദേഹം ആ നിലപാടുകളെല്ലാം എടുത്ത ക്ഷമ, അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു തൈമിയ റഹ്മഹുല്ലാ ജയിലിലായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്ക്, ജയിലിലായിരുന്ന സമയത്ത് ഇബ്നു തൈമിയ റഹ്മഹുല്ലാ പറഞ്ഞിരുന്നു, മാ യസ്നഉ അദാഇബി, എന്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്. അന ജന്നതി ഫീ ഖൽബി, എന്റെ സ്വർഗം എന്റെ ഖൽബിലാണ്. വബുസ്താനി ഫീ സദരി, എന്റെ തോട്ടം എന്റെ നെഞ്ചിലാണ്, അഥവാ എന്റെ എല്ലാ സമാധാനവും എല്ലാം എന്റെ ഹൃദയത്തിനകത്ത് തന്നെയാണ്. അയിനെ രഹ്തു ഫഹിയ മഈ ലാ തുഫാരിഖ്നീ, ഞാൻ എവിടെ പോയാലും അത് എന്നോടൊപ്പം ഉണ്ടാകും, അത് എന്നിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയില്ല. അൻഹബ്സി ഖുൽവതുൻ, എന്നെ തടവിലാക്കുകയാണെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് എനിക്ക് ഒറ്റയ്ക്കാവാനുള്ള സമയമാണ്. വഖത്ലി ഷഹാദത്തുൻ, എന്നെ കൊല്ലുകയാണെങ്കിൽ അത് ഞാൻ ഷഹീദായി മരിക്കുന്ന എനിക്കുള്ള ഷഹാദത്താണ്. വഇഖ്റാജി മിൻ ബലദി സിയാഹത്തുൻ, എന്നെ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അത് എനിക്കുള്ള ഒരു വിനോദയാത്ര പോലെയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഞങ്ങൾ ശിഷ്യന്മാർക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാല് ഞങ്ങൾ വേഗം ആരുടെ അടുത്ത് പോവും? ഉസ്താദായ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് പോവും. അദ്ദേഹത്തിനെ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ വളരെയധികം സമാധാനം ഞങ്ങൾ അനുഭവിക്കാറുണ്ടായിരുന്നു. ഇത് പലപ്പോഴും പല പരീക്ഷണങ്ങളിൽ, പല ആക്ഷേപങ്ങളിൽ നാം ഓരോരുത്തരും നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ എങ്ങനെ അതിന് പ്രതികരിക്കണമെന്നറിയാതെ നാം ബുദ്ധിമുട്ടുമ്പോൾ നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാതൃക അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ ഈ റിസാല ഇന്ന് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും, നമ്മളെ ആര് ആക്ഷേപിക്കട്ടെ, ആര് ആരോപിക്കട്ടെ, ആര് ഒറ്റപ്പെടുത്തട്ടെ, ആര് വഞ്ചിക്കട്ടെ, ആര് ഉപദ്രവിക്കട്ടെ, നാം ക്ഷമയുടെ ഏത് തലമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വളരെ നല്ല രീതിയിൽ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഈ ഒരു റിസാലയിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഒരിക്കൽ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ജയിലിലേക്ക്, തടവറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ മതിൽ കണ്ടപ്പോ അദ്ദേഹം പാരായണം ചെയ്തു സൂറത്തുൽ ഹദീദിലെ ആയത്ത്, ഫഗുരി ബബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാതിനുഹു ഫീഹി റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അവരിടയിൽ നാളെ പരലോകത്തുള്ള ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു മതില്, ഒരു മറയുണ്ടാകും. അതിന്റെ ഉള്ളിലാണെങ്കിലോ റഹ്മത്താണ്, അതിന്റെ പുറത്താണെങ്കിലോ അദാബുമാണ് എന്ന് ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു. ഒരു ജയിലിൽ പോകുമ്പോൾ അദ്ദേഹം അത്രയും സമാധാനത്തിലാണ് ജയിലിൽ പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥ, ഒരു തടവറയിൽ അകപ്പെടുന്ന അവസ്ഥ, എത്രത്തോളം ക്ഷമ നമുക്കുണ്ടാകും? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ ആക്ഷേപിച്ചാലോ, കുറ്റപ്പെടുത്തിയാലോ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായി നമ്മളെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ആവശ്യമായി വരുന്ന, അത് നമ്മെ ആക്ഷേപിക്കുന്ന, നമ്മെ ഒറ്റപ്പെടുത്തുന്ന, നമ്മെ ഉപദ്രവിക്കുന്നവർ ആരുമാവട്ടെ, ചിലപ്പോ നമ്മുടെ ഭാര്യമാരാകാം, ഭർത്താക്കന്മാരാകാം, മക്കളാകാം, കുടുംബക്കാരാകാം, അയൽവാസികളാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം, ഭരണാധികാരികളാവാം, അതല്ലാത്ത രീതിയിലുള്ള ശത്രുക്കളാവാം, ആരുമാണെങ്കിലും നമ്മുടെ നിലപാടുകൾ എന്താണെന്ന് ഈ ഒരു റിസാല നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടണം, എന്താണ് ഏത് ക്ഷമയുടെ തലമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന്. റിസാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നത് തുടങ്ങുന്നത്, ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദഹുൽ മുഅ്മിനീന ബികുല്ലി മൻസിലത്തിൻ ഖൈറൻ മിൻഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനുകളായ അടിമകൾക്ക് എല്ലാ അവസ്ഥയിലും ഒരു ഖൈർ വെച്ചിട്ടുണ്ട്. ഏതവസ്ഥയിലും ഒരു ഖൈർ വെച്ചിട്ടുണ്ട്, ഒരു നന്മ വെച്ചിട്ടുണ്ടാകും. ഫഹും ദാഇമം ഫീ നിഅമതി മിൻ റബ്ബിഹിം, മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തിലാണ്, അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു നിഅമത്തിലായിരിക്കും. അസാബഹും മാ യുഹിബ്ബൂന ഔ മാ യക്റഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന കാര്യം അവരെ ബാധിച്ചാലും, അവർ വെറുക്കുന്ന കാര്യം അവരെ ബാധിച്ചാലും, അവരെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിലായിരിക്കും. وجعل أقليته وأقداره التي يقليها لهم ويقدرها عليهم متاجر يربحون بها عليه. الله سبحانه وتعالى അവരുടെ മേലെ, മുഅ്മിനീങ്ങളായ അടിമകളുടെ മേലെ അഥവാ നമ്മുടെ മേലെ വിധിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് വളരെ ലാഭം നേടുന്ന ഒരു കച്ചവടം പോലെയായിരിക്കും. وطرقا يسلون منها إليه, ആ പരീക്ഷണം അല്ലെങ്കിൽ ആ വിധിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിരിക്കും. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, കമ അസബത ഫീ സഹീഹി അൻ ഇമാമിഹിം വ മത്ബൂഇഹിം, അവരുടെ ഇമാമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്, അല്ലദീ ഇദാ ദുഇയ യൗമുൽ ഖിയാമ യൗമുൽ ഖിയാമ കുല്ലു ഉനാസിൻ ബി ഇമാമിഹിം ദുഊ ബിഹി സ്വലാത്തുല്ലാഹി വ സലാമുഹു അലൈഹി. നാളെ പരലോകത്ത് ഓരോ ആളുകളും അവരുടെ ഇമാമിന്റെ കീഴിൽ വരുമ്പോ മുഅ്മിനീങ്ങളായവരെ അവസ്ഥ അത്ഭുതകരമാണ്, അവന്റെ കാര്യം എല്ലാം അത്ഭുതമാണ്, എല്ലാം അത്ഭുതകരമാണ്. ما يقضي الله له من قضاء الا كان خيرا له. الله سبحانه وتعالى അവന് ഖൈറല്ലാത്ത ഒന്നും തന്നെ വിധിക്കുന്നില്ല. ഇൻ അസാബത് ഹുസ്സറാഉ ശകറ ഫകാന ഖൈറല്ലാ. അവന് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു, അതവന് ഖൈറായി മാറുന്നു. വൈ നസാബത് ദറാ, അവനെന്തെങ്കിലും ദോഷം ബാധിച്ചാൽ സബറ, അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറല്ലാ, അവനത് ഖൈറായിട്ട് മാറുന്നു. അപ്പൊ എന്ത് അവസ്ഥയും ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം എന്താണ്? അവന് എല്ലാ രീതിയിലുമുള്ള ഖൈറാണ്, അവന് വലിയ നിഅമത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അതെല്ലാം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുകയാണ്, ഫഹാദൽ ഹദീസ് യഅമ്മു ജമീഅ അഖ്ലിയതിഹി ലിഅബ്ദിഹി അൽമുഅ്മിൻ. ഈ ഹദീസിൽ ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിധിക്കുന്ന എല്ലാ വിധികളും ഉൾക്കൊണ്ടിട്ടുണ്ട്. വഅന്നഹ ഖൈറുൻ ലഹു ഇദാ സബറ അലാ മക്റൂഹിഹ വശകറ ലിമഹ്ബൂബിഹ. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ബാധിക്കുമ്പോൾ നന്ദി കാണിക്കുന്നതും അവന് വെറുക്കുന്ന കാര്യം ബാധിക്കുമ്പോൾ ക്ഷമിക്കുന്നതും അവന് ഖൈറായി മാറുന്നു. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലഫുകൾ പറയുമായിരുന്നു, അൽ ഈമാനു നിസ്ഫാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാണ്, രണ്ട് ഭാഗങ്ങളാണ്. നിസ്ഫുൻ സബറുൻ വനിസ്ഫുൻ ശുക്റുൻ. ഒരു പകുതി എന്താണ്? ക്ഷമയാണ്. ഒരു പകുതി എന്താണ്? ശുക്റാണ്, നന്ദി കാണിക്കലാണ്. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഈ ഓരോന്നിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള എല്ലാ കാര്യത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ലികുല്ലി സബ്ബാരിൻ ശകൂർ, എല്ലാവിധ ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും. അതാണ് ഒരു അടിമ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതല്ല വിഷയം. അതിന്റെ അകത്ത് എന്തുണ്ട്? നാം മുഅ്മിനാണെങ്കിൽ അതിൽ ഖൈറുണ്ട്, അതിൽ എപ്പോഴും ഖൈറുണ്ട്. ഇഅ്തബറൽ അബ്ദു അദ്ദീന കുല്ലഹു റആഹു യർജിഉ ബിജുംലതിഹി ഇലാ സബ്രി വശ്ശുക്ർ. ഒരു അടിമ ചിന്തിച്ചാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും, ദീൻ എന്ന് പറഞ്ഞാൽ അത് മടങ്ങുന്നത് ഈ രണ്ട് കാര്യത്തിലേക്കാണ്, സബ്രിലേക്കും ശുക്റിലേക്കുമാണ് മടങ്ങുന്നത്. വദാലിക അന്ന സബ്ര സലാസതു അഖ്സാം. അങ്ങനെ ഇബ്നു തൈമിയ റഹിമഹുള്ള സബ്രിനെ പറ്റി വിശദീകരിക്കുകയാണ്. സബ്ർ എന്ന് പറഞ്ഞാൽ മൂന്നിനങ്ങളാണ്, ക്ഷമ എന്ന് പറഞ്ഞാൽ മൂന്നിനങ്ങളാണ്. ഒന്നാമത്തേത് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, സബറുൻ സബറുൻ അലാ താഅതി ഹത്താ യഫ്അലഹ. ഒരു കർമ്മം, ഒരു സൽക്കർമ്മം, അത് പ്രവർത്തിക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അനുസരിക്കുന്ന, അതായത് അള്ളാഹുവിനെ അനുസരിക്കൽ, ഒരു കർമ്മം പ്രവർത്തിക്കുന്നത് വരെ. ഫഇന്നൽ അബ്ദ, തീർച്ചയായിട്ടും ഒരു അടിമ, ലാ യകാദു യഫ്അലുൽ മഅ്മൂറ ബിഹി, അവന് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ അവന് കഴിയുകയില്ല. إلا بعد صبر ومصابرة ومجاهدة لعدوه الظاهر والباطن. അവന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ ശത്രുവിനോട് പോരാടാതെയും ക്ഷമ അവലംബിക്കാതെയും ഒരാൾക്ക് എന്ത് സാധിക്കൂല? ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ നഫ്സ് വളരെയധികം മടി കാണിക്കും. നമ്മളിപ്പോ സുബ്ഹിക്ക് നിസ്കരിക്കാൻ എഴുന്നേൽക്കാം, അല്ലെങ്കിൽ ഖിയാമുലൈൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കാം, അല്ലെങ്കിൽ ഒരു നോമ്പെടുക്കാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നിൽക്കാം, സദഖ കൊടുക്കാൻ നിൽക്കാം. നമ്മൾ എന്തൊക്കെയുണ്ട്? നമ്മുടെ ബാത്തിനായിട്ടുള്ള നഫ്സ് എന്നുള്ള ശത്രുവിനോട് ജിയാദ് ചെയ്യണം, അതിനോട് ക്ഷമ കാണിക്കണം. അതേപോലെ തന്നെ വാഹിറായിട്ടുള്ള ഷെയ്ത്താനോടും, അതുപോലെ ഷെയ്ത്താന്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും, ജിന്നും ഇൻസും മനുഷ്യന്മാരുണ്ടാവും, അവരോട് നമ്മൾ എന്ത് കാണിക്കണം? സബ്ര് കാണിക്കണം, നമ്മൾ പരിശ്രമിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു നന്മ ചെയ്യാൻ പറ്റുള്ളൂ. ഫബിഹസ് ബിഹാദ സബ്ർ യകൂനു അദാഉഹു ലിൽ മഅ്മൂറാത് വഫിഅലുഹു ലിൽ മുസ്തഹബ്ബാത്. ഈ സബ്റിന്റെ ശക്തി കാരണത്താൽ, ഈ സബ്ർ എത്രത്തോളം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ അവനൊരു സൽക്കർമ്മം ചെയ്യാൻ സാധിക്കും, അവനൊരു ഐച്ഛികമായ കർമ്മവും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തേത് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമയാണ്. അന്നി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സബ്റുൻ അനിൽ മൻഹി ഹത്താ ലാ യഫ്അലഹു, ഹറാമാക്കിയ വിരോധിച്ച കാര്യങ്ങളുടെ മേലെയുള്ള ക്ഷമ. അത് ഏതുവരെയാണ്? അത് ചെയ്യാതിരിക്കുന്നത് വരെ, അത് ഒഴിവാക്കുന്നത് വരെ. ഫഇന്ന നഫ്സ വദവാഇഹ വതസീല ശൈത്താൻ വഖുറനാ അസ്തു തഅ്മുറുഹു ബിൽ മഅസിയ. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നഫ്സ്, അതുപോലെ തന്നെ പിശാജ് അലങ്കരിക്കുന്നത്, അതുപോലെ നഫ്സിന്റെ താല്പര്യങ്ങൾ, അതുപോലെ മോശപ്പെട്ട കൂട്ടുകാർ, ഇവരെല്ലാം നമ്മളോട് എന്ത് കൽപ്പിക്കും? തെറ്റുകൾക്ക് പ്രേരിപ്പിക്കും, തെറ്റുകൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വതു തുജരിഹു അലൈഹ, ആ തെറ്റുകളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. ഫബിഹസ് ബിഖുവത്തി സബ്രി യകൂനു തർക്കുഹു ലഹ, ഒരുത്തന്റെ സബറിന്റെ അളവനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒഴിവാക്കാൻ പറ്റും, ആ പാപം ഒഴിവാക്കാൻ പറ്റും. قال بعض السلف سلفك ليسل على قلب الرد كلام أعمال البر يفعلها البر والفاجر نالل كارينغال سالكر مانغال جلبا بونين جاي نامينهم جلبا دماري كل جيام بتو وريك دماري أيضا نكون نتن جلبا ديام بتو نالل كارين جيام بتو بونين جاي نالو جيام ولا يقدر على ترك المعاصي إلا الصديق بابم وريواك جا إن الله صدق الله من الله ساري كولا صدق الله من ماترم പാപം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളു. അപ്പൊ രണ്ടാമത്തെ ക്ഷമ അതാണ്. അന്നഉ സാലിസ് മൂന്നാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ അസ്വബറു അലാ മാ യുസീബുഹു ബിഗൈരി ഇഖ്തിയാരിഹി മിനൽ മസാഇബ്, അവന്റെ സ്വയം ഒരു തീരുമാനവും ഇല്ലാതെ അവന്റെ മേലെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത്. അവന്റെ മേലെ അവന് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാൻ സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് അവന് തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ അവന്റെ മേലെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ് വഹിയ നൗആൻ, അത് രണ്ടിനമാണ് ആ ക്ഷമ, രണ്ടിനമാണ്. നൗഉൻ ലാ ഇഖ്തിയാര ലിൽ ഖൽഖ്, സൃഷ്ടിക്ക് യാതൊരുവിധ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒന്നാമത്തെ ഇനം. കൽ അംറാൽ വഗൈരിഹ മിനൽ മസാഇബ് സമാവിയ്, ഏതുപോലെ രോഗം പോലെ നമുക്ക് എന്തെങ്കിലും രോഗം വന്നു, അല്ലെങ്കിൽ രോഗം ബാധിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? അതായത് പ്രത്യേകിച്ച് നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല, അത് വന്ന് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വേറൊന്നുമില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്ന നമ്മുടെ തീരുമാനം ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഫഹാദിഹി യസ്ഹലു സബ്റഫി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സബ്ര് എന്നുള്ളത് കൂടുതൽ എളുപ്പമാണ്. അതായത് ഒരു രോഗം വന്ന് നമ്മൾ സഹിക്കുക എന്നുള്ള എന്താണ്, അത് നമുക്ക് വേറെ വഴിയില്ല, അതൊന്നുകൂടി എളുപ്പമുള്ള കാര്യമാണ്. لأن العبد يشهد فيها قضاء الله وقدره അവൻ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ അത് ക്ഷമിക്കാൻ സാധിക്കും. وأنه لا مدخل للناس فيها, ജനങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് എന്തില്ല, ഒരു റോളും ഇല്ല, ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചു, അസഹിച്ചു. فيصبر إما اضطرارا وإما اختيارا, ഒന്നെങ്കിൽ അവൻ നിർബന്ധിതാവസ്ഥയിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ അവൻ ക്ഷമ തെരഞ്ഞെടുക്കണം. എങ്ങനെയാണ് നിർബന്ധിതാവസ്ഥയിൽ? ഇപ്പൊ നമ്മള് നമുക്ക് ഇപ്പോ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റി, ആക്സിഡന്റ് പറ്റി, നമ്മൾ ഒന്നുമില്ല, അതെന്താണ്, നമുക്ക് ക്ഷമിക്കല്ലാതെ വേറെ വഴിയില്ല, അത് സഹിക്കല്ലാതെ വേറെ വഴിയില്ല, അത് ഇഖ്തിയാരിയായിട്ടാണ്. ഇഖ്തിയാരിയായിട്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു തിന്മക്കളെല്ലാം അവസരം ഒരുങ്ങി, അപ്പൊ നമ്മള് ആ അവസരത്തിൽ നമ്മൾ ക്ഷമിച്ച് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ ഈ അപകടം പറ്റിയതിൽ മോശമായ ചിന്തകളില്ലാതെ അള്ളാഹുവിന്റെ ഖദറാണ് എന്നുള്ളതിൽ തെരഞ്ഞെടുത്തുകൊണ്ട് ക്ഷമിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും അതിൽ ക്ഷമിക്കുക എന്നുള്ളത് ഒന്നുകൂടി എളുപ്പമാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ് വൈൻ ഫതഹല്ലാഹു അലാ ഖൽബിഹി ബാബൽ ഫിക്റതി ഫീ ഫവാഇദിഹ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിധിക്കുന്ന കാര്യങ്ങളിൽ ചിന്തിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തആല അവന് നൽകിയാൽ, വമാ ഫീ ഹസ്ബിഹ മിനൻ നിഅമി വൽ അൽതാഫ്, അതിന്റെ അകത്ത് നമുക്ക് ബാധിക്കുന്ന മുസീബത്തുകളിൽ ഉള്ള അതിൽ അടങ്ങിയിട്ടുള്ള നിഅമത്തുകളും അള്ളാഹുവിന്റെ മഹത്തായ അനുകമ്പയും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇൻതഖല മിന സബ്രി അലൈഹാ ഇല ശുക്രി ലഹാ വറിദാ ബിഹാ, അവന്റെ സബ്ര് എന്തായി മാറും, അള്ളാഹുവിനോടുള്ള ശുക്രായിട്ട് മാറും. അവന്റെ സബ്ര് അള്ളാഹുവിനോടുള്ള ശുക്രായിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയായിട്ട് മാറും. അതായത് ഉദ്ദേശം എന്താ പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോ വലിയൊരു അപകടം പറ്റി, അല്ലെങ്കിൽ വലിയൊരു രോഗം ബാധിച്ചു, സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും, അതിന്റെ ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാവും. എന്നാൽ അതുകൊണ്ടുള്ള നിഅമത്തുകളും അതുകൊണ്ടുള്ള നന്മയും മനസ്സിലാക്കാൻ ഒരുത്തന് തൗഫീഖ് ലഭിച്ചാൽ അവന്റെ അതിനുള്ള ക്ഷമ എന്നുള്ളത് മാറിയിട്ട് ഉണ്ടാവുക അവസ്ഥ, അവനതിന് നന്ദി കാണിക്കാൻ തുടങ്ങുന്ന അവസ്ഥ വരും. കാരണം അതിന്റെ അകത്ത് അത്രത്തോളം നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വെച്ചിട്ടുണ്ടാകും. അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ശുക്രിലേക്ക് പോകും. ഫൻഖലബത് ഹീനഹിദിൻ ഫീ ഹഖ്ഹി നിഅമതൻ, അത് യഥാർത്ഥത്തിൽ എന്തായിട്ട് മാറും, നിഅമത്തായിട്ട് മാറും. അത് യഥാർത്ഥത്തിൽ നിഅമത്തായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാകും. فلا يزال حجير قلبه ولسانه فيها ربي عيني على ذكرك وشكرك وحسن عبادتك, അവന്റെ നാവ് പിന്നെ എപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവെ നിന്നെ ദിക്ർ ചെയ്യാനും നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാനും എനിക്ക് തൗഫീഖ് നീ എന്നെ സഹായിക്കണമേ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഇബ്നു തൈമിയ റഹിമഹുള്ള അവസാന കാലത്ത് ജയിലിലായിരിക്കുമ്പോൾ സുജൂദിലായിക്കൊണ്ട് ഇത് ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് വെക്കും, അള്ളാഹിനെ ദിക്ർ ചെയ്യാനും ശുക്രിയാനും ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് അപ്പോഴാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ അത് നിഅമത്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് ഈ മാറ്റം സംഭവിക്കുക. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ് وهذا يقوى ويضعف بحسب قوه محبه العبد لله وضعفها. ഇത് എങ്ങനെയാണ്ടാവുക, ഇത് എപ്പോഴാണ് ശക്തിപ്പെടുക, എപ്പോൾ ദുർബലാവുക? ഒരുത്തന് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബിന്റെ അളവനുസരിച്ച്, ഒരുത്തൻ അള്ളാഹുവിനോട് അതിയായ ഹബ്ബുണ്ടെങ്കിൽ അള്ളാഹു തആല വിധിക്കുന്ന കാര്യങ്ങളിൽ അവന് നിഅമത്ത് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് സാമ്പത്തിക നഷ്ടമാവട്ടെ, നമ്മുടെ ശാരീരിക നഷ്ടമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്ത് നഷ്ടങ്ങളാണെങ്കിലും അതിൽ അള്ളാഹുവിന്റെ നിഅമത്ത് ഉണ്ടെന്ന് ആലോചിച്ച് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹബ്ബ് ശക്തമാണെങ്കിൽ, ദുർബലമാണെങ്കിൽ എന്താണ്ടാവുക? നിരാശയായിരിക്കും ഉണ്ടാവുക. ദുർബലമാണെങ്കിൽ നിരാശയായിരിക്കും ഉണ്ടാവുക. നമ്മളെല്ലാവരും ഇത് അനുഭവിക്കുന്നതാണ്, ഈ ഒരു അവസ്ഥ അറിയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, ചില കവികൾ പാടുകയാണ്, അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ അവരോട് ഉപദ്രവം ചെയ്തപ്പോ അവർ പാടിയ വരികയാണ്, നീ എന്നെ ദോഷം ചെയ്യുന്ന കാര്യം ചെയ്തു, എനിക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി, പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്? നീ എന്നെ കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ്. എന്നെ ദോഷം ചെയ്യാൻ നീ എന്നെ കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ ഖദർ. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖദർ എന്നുള്ളത് വേട്ടയാടി ഇരയെ പിടിക്കുന്ന മൃഗം പോലെയാണ്. വേട്ടയാടി ഇര പിടിക്കുന്ന മൃഗം ചത്ത മൃഗത്തെയോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത മൃഗത്തെയോ എന്ത് ചെയ്യില്ല? ഭക്ഷിക്കില്ല. നല്ല ആരോഗ്യമുള്ള ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി ഓടിയിട്ടാണ് പിടിക്കുകയുള്ളൂ. അതുപോലെയാണ് അള്ളാഹിന്റെ ഖദർ. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഖദർ നമ്മെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തൊരു ഗുണം നമുക്കുണ്ട്, എന്തൊരു ഗുണം നമുക്കുണ്ട്. അപ്പൊ അള്ളാഹു തആല നമ്മെ ഓർത്തു എന്നുള്ള തന്നെ എന്താണ്? നമുക്ക് വലിയ നിഅമത്തായിട്ട് മാറുന്നതാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള അവസാനം പറഞ്ഞ ഒരെണ്ണം പറഞ്ഞല്ലോ അള്ളാഹിന്റെ ഖദർ ഉള്ളത്, അതിൽ ഒന്നാമത്തെ ഇനാണ് എന്ത് പറഞ്ഞത്? അള്ളാഹു തആല മനുഷ്യർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അള്ളാഹുവിന് നേരിട്ടുണ്ടാകുന്ന മുസീബത്തുകൾ. അതിന്റെ രണ്ടാമത്തെ ഇനം പറയുകയാണ്, മൂന്നാമത്തെ സ്വബറിന്റെ ഇനത്തിലെ രണ്ടായി തിരിച്ചിട്ടുള്ള രണ്ടാമത്തെ ഇനം പറയുകയാണ്. അത് പറയുന്നത് മാ യഹ്സുലു ലഹു ബിഫിഇലി നാസി ഫീ മാലിഹി ഔ ഇർലിഹി ഔ നഫ്സിഹി. ഒരുത്തിനെ ബാധിക്കുന്ന ജനങ്ങളിൽ നിന്ന് ഒരുത്തന് അവന്റെ സമ്പത്തിലോ അവന്റെ അഭിമാനത്തിലോ അല്ലെങ്കിൽ അവന്റെ സ്വന്തത്തിലോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തത്തിൽ അല്ലെങ്കിൽ അഭിമാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലെല്ലാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് ഒരുത്തന്റെ മേലെ ഏറ്റവും കഷ്ടപ്പാടുള്ള സബർ അതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ ചുറ്റും നമ്മൾ കാണാൻ സാധിക്കും, നല്ല ജീനിയായിട്ട് ജീവിക്കുന്ന നല്ല ഇൽമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അമലുള്ളവരായിരിക്കും പലപ്പോഴും ഇതുപോലെയുള്ള എന്തെങ്കിലും പരീക്ഷണം വന്നാൽ, ഒരു സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആക്ഷേപം വന്നാൽ അവന്റെ പെരുമാറ്റം ദീനിനോട് ഒരു യോജിക്കാത്ത രീതിയിലായിരിക്കും അവന്റെ സംസാരങ്ങൾ, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരിക്കും. ആ രീതിയിൽ അവൻ മാറുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളിൽ നിന്നുള്ള ഈ ആരോപണങ്ങളിലും ആക്ഷേപങ്ങളും ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നഫ്സിന് ഭയങ്കര വേദനയായിരിക്കും, അതുകൊണ്ട് നഫ്സിന് ഭയങ്കര വേദനയായിരിക്കും എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ആളുകളുടെ ആക്ഷേപം കൊണ്ട്. വഹിയത്തക്രഹുൽ അൽഗലബ, ആരെങ്കിലും നമ്മെ ആക്ഷേപിക്കുക, നമ്മെ ഇതുപോലെ ആക്രമിക്കുക, ഉപദ്രവിക്കുക എന്നുള്ളത് അവന് സഹിക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഫതത്വലുൽ ഇൻതിഖാം, പകരം ചോദിക്കാൻ അവൻ നിൽക്കും. അതിന് പകരം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ അവൻ നിൽക്കും. ഫലാ യസ്ബിറു അലാ ഹാദൻ നൗഇ ഇല്ലൽ അംബിയാ വസ്സിദ്ദീഖൂൻ. ആ ഈ ഇനത്തിൽ ക്ഷമ അവലംബിച്ച് ആർക്കേ സാധിക്കുകയുള്ളൂ? നബിമാർക്കും സിദ്ദീഖീങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ആളുകളിൽ നിന്നുണ്ടാകുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉപദ്രവങ്ങളിലും ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ക്ഷമിക്കാൻ സാധിച്ചിട്ടുള്ളത് അമ്പിയാക്കൾക്കും സിദ്ദുഖുള്ള സിദ്ദീഖീങ്ങൾക്കുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ ആളുകളിൽ നിന്ന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ നാം എന്ത് നിലപാടാണ് എടുക്കാറുള്ളത് എന്ന് കൃത്യമായി നാം ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും അവസ്ഥ പറയാണ്. വഖാൻ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഊദിയ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പറയുമായിരുന്നു, യർഹമുല്ലാഹു മൂസ ലഖദ് ഊദിയ ബി അക്സരി മിൻ ഹാദാ ഫസബറ. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് ചൊരിയട്ടെ. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാം ഇതിനേക്കാൾ കൂടുതൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസബറ, പക്ഷെ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖബറനി നബീ മിനൽ അംബിയാഇ അന്നഹു ദറബഹു ഖൗമുഹു ഫജഅല യഖൂൽ. ഒരു നബി, മുൻഗാമികളിൽപ്പെട്ട നബി, അവരുടെ ജനത, ആ നബി സല്ലല്ലാഹു ആ പ്രവാചകന്റെ ജനത ആ നബിയെ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ ഖൗമിനെ പുറത്തു കൊടുക്കണമേ, ഇവർക്ക് എന്തില്ല, ഇവർ ഇൽമില്ലാത്തവരാണ്, ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. ഫജഅല യഖൂൽ മിസ്ല ദാലിക്, ഫജമ ഫി ഹാദിഹി സലാസത ഉമൂർ, ഈ വിഷയത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതാവാ ജനങ്ങളിൽ നിന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായപ്പോൾ പ്രവാചകന്മാരെടുത്ത നിലപാടിൽ മൂന്ന് വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, അൽ അഫു അൻഹും, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. രണ്ട്, വൽ ഇസ്തിഗ്ഫാർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്, അവർക്ക് പുറത്തു കൊടുക്കണേ എന്നുള്ള തേടല്. മൂന്ന്, വലിയ അത്തിദാർ അൻഹും, അവർക്കൊരു ഒഴിവഴിവ് കണ്ടുപിടിക്കുക, അവർക്കൊരു ഒതുർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ബി അന്നഹും ലാ യഅലമൂൻ, കാരണം അവരറിവില്ലാത്തവരാണ്, അവരറിവില്ലാത്തവരാണ്. സഹോദരങ്ങളെ, നമുക്ക് നേരെ ഒരു ആരോപണമോ ആക്ഷേപമോ വരുന്ന സമയത്ത് നമുക്ക് ഈ മൂന്ന് നിലപാടെടുക്കാൻ പറ്റാറുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഒന്നെങ്കിൽ പൊറുത്തു കൊടുക്കുക, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ തേടുക, അവന് വേണ്ടി പൊറുക്കലിനെ തേടുക. മൂന്നാമത്തേത് അവൻ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും ഒരു ഉദുർ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ ഒഴിവ് കഴിവ് കണ്ടുപിടിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, വഹാദ നഉ മിന സബ്രി ആഖിബതുഹു അന്നസ്റു വൽ ഹുദാ വസ്സുറൂർ വൽ അംൻ, ഇങ്ങനെ ഒരുത്തിന് ക്ഷമ അവലംബിക്കാൻ സാധിച്ചാൽ അതിന്റെ അവസാനം ഉണ്ടാവുന്നത് നിർഭയത്വവും സന്തോഷവും സമാധാനവും എല്ലാമായിരിക്കും. അതിന്റെ അവസാനം ഈ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. വൽ ഖുവ്വത്തു ഫി ദാതില്ലാ വ സിയാദത്തു മുഹബ്ബത്തില്ലാ വ മുഹബ്ബത്തിന്നാസിലഹു, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള അവന്റെ വിശ്വാസം ദൃഢമാക്കും. അല്ലാഹുവിന് അവനോടുള്ള സ്നേഹവും ജനങ്ങൾക്ക് അവനോടുള്ള സ്നേഹവും വർദ്ധിക്കും. വ സിയാദത്തുൽ ഇൽമ്, അവന്റെ ഇൽമു വർദ്ധിക്കുകയും ചെയ്യും, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആരുമാവട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ആരുമാവട്ടെ, അവർ നമ്മോട് ഏതെങ്കിലും തരത്തിൽ നമ്മെ ഉപദ്രവിക്കുമ്പോൾ, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് അഭിമാനം നശിപ്പിച്ചിട്ട് നമ്മെ ഉപദ്രവിക്കുമ്പോൾ, ആക്ഷേപിക്കുന്ന സമയത്ത് നാം എന്ത് നിലപാടെടുക്കുന്നു, എത്രത്തോളം നമുക്ക് ക്ഷമ അവലംബിക്കാൻ സാധിക്കുന്നു, എത്ര ആളുകളാണ് മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ പരസ്പരം ഉണ്ടാ നടക്കുന്നത്, എത്ര മുഅ്മിനീങ്ങളാണ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, എത്ര മുഅ്മിനീങ്ങളാണ് പരസ്പരം ഒരു നിലയും വിലയും ഇല്ലാത്ത രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്, അവരെന്താണ് സബ്റിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, നാം ചിന്തിക്കണം. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാൻ, ولهذا قال الله تعالى, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, وجعلنا منهم ائمه يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون, നാം അവരിൽ നിന്ന് ഇമാമിങ്ങളെ ഉണ്ടാക്കി, നമ്മുടെ ഹിദായത്ത് പ്രകാരം, നമ്മുടെ കൽപ്പന പ്രകാരം വഴി കാണിക്കുന്ന, നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ആളുകൾ. അതിനുള്ള കാരണം എന്തായിരുന്നെന്നോ, ലമ്മ സബറു വകാനു ബിആയാതിനാ യൂഖിനൂൻ, അവർക്ക് സബ്ർ ഉണ്ടായിരുന്നു, ക്ഷമയുണ്ടായിരുന്നു, അവർക്ക് ദൃഢത യഖീൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഫസ്തബർ വൽ യഖീൻ യുനാലു ബിഹിമ അൽ ഇമാമത്തു ഫിദ്ദീൻ, സബ്ർ കൊണ്ടും യഖീൻ കൊണ്ടുമാണ് ദീനിൽ ഇമാമത്ത് നേടാൻ സാധിക്കുക, ദീനിൽ നേതൃത്വം നേടാൻ സാധിക്കുക. ഫൈദൻ ദാഫ ഇലാ ഹാദ സബ്ർ ഖുവ്വത്തുൽ യഖീൻ വൽ ഇമാൻ തറഖൽ അബ്ദ് ഫി ദറജാതി സആദ ബിഫളില്ലാഹി തആല, ഈ സബ്റും യഖീനും ഒരുത്തൻ നേടിയാൽ, ഇതുപോലെയുള്ള പരീക്ഷണത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ അവന്റെ ദറജ ഉയരും, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദറജ ഉയരും. ഇത് അള്ളാഹുവിന്റെ ഫളാണ്. ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ വല്ലാഹുൽ ഫളിൽ അലീം, ഇത് അള്ളാഹു തആല, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നൽകുന്ന ഫളാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്. അതുപോലെ തന്നെ, ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ ഫൈദൽ ലദി ബൈനക വബൈനഹു അദാവത്തുൻ കന്നഹു വലിയുൻ ഹമീം, നിന്നോട് ഏത് ഉപദ്രവം ആര് ചെയ്താലും അവനോട് ഇഹ്സാനോടുകൂടി പെരുമാറുക. അങ്ങനെ ചെയ്താൽ ആരുമായാണോ നീ ശത്രുതയുള്ളത്, അവനുമായി ഏറ്റവും നല്ലൊരു ബന്ധം നിനക്കുണ്ടാവും. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹബ്ബിൻ അദീം, ഇത് അതിയായ ക്ഷമയുള്ളവർക്കും അള്ളാഹു അതിയായ സൗഭാഗ്യം ഉദ്ദേശിച്ചവർക്കുമല്ലാതെ അത് നേടാൻ സാധിക്കുകയില്ല, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, വയുഈനുൽ അബ്ദ അലാ ഹാദ സബ്രി ഇദ്ദതു അഷിയാ, ഒരു അടിമക്ക് ഈ സബർ നേടിയെടുക്കാൻ ചില കാര്യങ്ങൾ ഉപകരിക്കും, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉപകരിക്കും. അങ്ങനെ ആ കാര്യങ്ങൾ ചിലത് ഇബ്നു തൈമിയ റഹിമഹുള്ള സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു സൃഷ്ടിയിൽ നിന്ന്, അത് ആരുമാവട്ടെ, അത് ഏത് സ്ഥാനത്താവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇണയാവട്ടെ, മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, കുടുംബക്കാരാവട്ടെ, അയൽവാസികളാവട്ടെ, നമ്മുടെ ജോലിയിലൊപ്പം ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, മുതലാളിമാരാകട്ടെ, തൊഴിലാളികളാവട്ടെ, നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ദീനിനെതിരായി നിൽക്കുന്ന ശത്രുക്കളാവട്ടെ, അങ്ങനെ എന്താണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് വരുന്ന ഈ ഒരു ആരോപണങ്ങളിലും ആക്ഷേപങ്ങളിലും നമ്മുടെ ആളുകളിൽ നിന്ന് വരുന്ന ആരോപണങ്ങളിലും ആക്ഷേപങ്ങളിലും ഇതിന്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ ക്ഷമ, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ വളരെ വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തേത് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഹദുഹ അൻ യശ്ഹദ അന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖു അഫ്ആലിൽ ഇബാദ്. ഒന്നാമത്തേത് മനസ്സിലാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അടിമകളുടെ പ്രവർത്തികളുടെ സൃഷ്ടാവ്. അടിമകളുടെ പ്രവർത്തികൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് സാഫാത്തിൽ, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? അള്ളാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിയാണ്. ഹറകാത്തിഹിം വസകനാത്തിഹിം വഇറാദാത്തിഹിം, അത് ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ചലിക്കാതെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഒരടിമയുടെ ഉദ്ദേശങ്ങളാണെങ്കിലും അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഫമാശാ അല്ലാഹു കാന വമാ ലം യശ ലം യകുൻ. അള്ളാഹു തആല ഉദ്ദേശിച്ചേ സംഭവിക്കും, അള്ളാഹു തആല ഉദ്ദേശിക്കാത്തത് സംഭവിക്കാനും പോകുന്നില്ല. ഫലാ യതഹറഖു ഫിൽ ആലമിൽ ഉൽവി വസ്സഫ്ലി ദറത്തുൻ ഇല്ലാ ബിഇദ്നിഹി വശിഅതിഹി. ആകാശത്താവട്ടെ ഭൂമിയിലാവട്ടെ അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരണുമണി, ഒരു അണു പോലും ഒരു രീതിയിൽ ചലിക്കുന്ന പോലുമില്ല. ഫലിഇബാദു ആലത്തുൻ, അടിമകൾ എന്നുള്ളത് ഉപകരണങ്ങളാണ്. ഫന്ദുർ ഇലല്ലദി സല്ലതഹും അലൈക, ആരെങ്കിലും നിനക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ ആരെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ നീ നോക്കേണ്ടത് ആരാണ് അവരെ നിനക്കെതിരെ തിരിച്ചത് എന്നാണ്. വലാ തന്തുർ ഇലാ ഫിഅലിഹിം ബിക, അവര് നിന്നെ ചെയ്യുന്നത് നോക്കിക്കണ്ട. നിന്റെ ചുറ്റുമുള്ളവർ നിനക്ക് ചെയ്യുന്ന ഉപദ്രവമല്ല നീ നോക്കേണ്ടത്, ആരാണ് അതിന് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. അത് ചിന്തിച്ചാൽ തസ്തരിഹ് മിനൽ ഹമ്മി വൽഗം, നിനക്കുണ്ടാവുന്ന മാനസിക പ്രശ്നത്തിൽ നിന്ന് നിനക്ക് റാഹത്ത് കണ്ടെത്താൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതാണ്, ഏതൊരു അടിമയുടെ പ്രവർത്തനവും സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാലല്ലാതെ സംഭവിക്കുകയില്ല. ഈ ലോകത്ത് ഒരു ഇല വീഴില്ല അള്ളാഹു തആല അറിയാതെ, അതെവിടെ വീഴണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേദനയുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായ ഒരു ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ നാം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇത് നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ഈ സൃഷ്ടികൾ കാരണമല്ല, ആരാണ് ഇവരെ കൊണ്ട് ദാഹിച്ചത് എന്നാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്. ഇതിന്റെ പൂർണ്ണത രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അസ്ഥാനി രണ്ടാമത്തേത് അൻ യശ്ഹദ ദുനൂബഹു, ഒരുത്തൻ അവന്റെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കട്ടെ, ഒരുത്തൻ അവന്റെ പാപത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. ആരെങ്കിലും നമ്മെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ആരോപിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പാപങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട നമ്മുടെ പാപങ്ങളെ പറ്റിയിട്ടാണ്. ഒരടിമയുടെ മേലെ വേറെ ആരുടെയെങ്കിലും അധികാരം അവന്റെ മേലെ അതായത് ഒരടിമയുടെ മേലെ വേറെ ആരെങ്കിലും അധികാരം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് അവന്റെ പാപങ്ങൾ കാരണം മാത്രമായിരിക്കും, അവന്റെ പാപങ്ങൾ കാരണമായിരിക്കും. എന്നിട്ട് പറയാണ് ഖമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ, നിങ്ങൾക്ക് ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, എന്തുകൊണ്ടല്ലാതെ നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടല്ലാതെ. അള്ളാഹു തആല ഒരുപാട് കാര്യങ്ങൾ പുറത്തു തരുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് വരുന്ന ചെറിയ ഒരു ആക്ഷേപം പോലും അത് നമ്മുടെ പാപങ്ങൾ കാരണമാണ്. സലഫുകൾ പറയുന്നത് കാണാം, ഇന്നി ലഅറാ ശുഅ മഅസിയതി ഫിസൂഇ ഖുൽഖി ഇംറാഅതി വദാബതി, ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ അനന്തരഫലം, അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ നിന്നും എന്റെ യാത്രാമൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ഞാൻ കാണാറുണ്ട്. നമ്മൾ മാറും. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ എത്ര രഹസ്യമായി ആരും കാണാതെ ധിക്കരിച്ചാലും അതിന്റെ അനന്തരഫലം നമ്മുടെ ചെറിയ കുട്ടിയിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു വില നമുക്കുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ നില്ലത്ത് നമ്മൾ സ്വയം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഭാര്യ ആവട്ടെ, എല്ലാവരിൽ നിന്നും അവരുടെ സ്വഭാവത്തിലെ മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ് ഇബ്നു തൈമിയ റഹ്മഹുള്ള, ഫൈദാ ഷഹിദൽ അബ്ദു അന്ന ജമീഅ മാ യനാലുഹു യുനാലുഹു മിനൽ മക്രൂഹി ഫസബബുഹു ദുനൂബുഹു, എന്തൊക്കെ മോശം കാര്യങ്ങൾ ഒരുത്തൻ അനുഭവിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം കാരണം അവന്റെ പാപങ്ങളാണ്. ഇസ്തഗ്ഫാർ ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാർ മിനൽ ദുനൂബി അല്ലതീ സല്ലതഹും അലൈഹി, അവൻ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്തൊക്കെ ചെയ്യേണ്ടത്? അവൻ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവൻ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കലാണ്. സൽഫുകളിൽപ്പെട്ട ആളുകൾ അവരെ ആരെങ്കിലും ആക്ഷേപിക്കുക എന്തെങ്കിലും ചെയ്താൽ അവർ നേരെ പോകും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിട്ടും പറയും, അള്ളാഹ് ഇവരെന്നെ ആക്ഷേപിക്കാനുണ്ടായ ഈ കാര്യം എന്താണ്, എന്താണ് ആ കാര്യമെങ്കിൽ അതെനിക്ക് പുറത്തു തരണേ. ഏത് പാപം കൊണ്ടാണ് എനിക്കിത് പറ്റുന്നത്, അള്ളാഹു അത് എനിക്ക് പൊറുത്തു തരണമെന്ന് അദ്ദേഹം തേടുമായിരുന്നു. ആ ആളുകളിൽ നിന്നുള്ള ആക്ഷേപവും അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള ഉപദ്രവത്തിനും ഇവൻ ചെയ്യുക എന്താണ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുകയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, ഒരു അടിമ ജനങ്ങൾ അവനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോ ജനങ്ങളുടെ വിഷയത്തിൽ മാത്രം അവൻ പരിഗണിക്കുന്നത്, അവൻ അവരിൽ നിന്നുണ്ടായ ആക്ഷേപത്തിന് പരിഹാരം മാത്രമാണ് നോക്കുന്നത്. അവൻ തന്റെ കുറ്റമാണിത്, തന്റെ കുഴപ്പമാണിത് എന്ന് മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല എങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്ന മുസീബത്തഹു മുസീബത്തുൻ ഹഖീഖിയത്തുൻ, ആ മുസീബത്താണ് യഥാർത്ഥ മുസീബത്ത്. അതായത് ജനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നിട്ട് അത് ആരിൽ നിന്നും ആവട്ടെ നിസ്സാരമാവട്ടെ വലുതാവട്ടെ, നമുക്കത് നമ്മുടെ പാപം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതാണ് യഥാർത്ഥ മുസീബത്ത്. നമ്മളെ തെറ്റുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ അതാണ് മുസീബത്ത്. അവൻ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുകയാണെങ്കിൽ പറയാണ് അല്ലാഹ് ഇതെന്റെ പാപം കൊണ്ടാണ്, അങ്ങനെ അവന്റെ പാപം കൊണ്ടാണ് ഇത് വന്നത് എന്നവന് ബോധ്യപ്പെട്ടാൽ ആ കാര്യം എന്തായി മാറും, അതവന് നിഅമത്തായി മാറും. അതവൻ നിഅമത്തായി അവൻ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യാൻ സാധിച്ചു. قال علي بن ابي طالب علي بن ابي طالب رضي الله عنه പറഞ്ഞു, കലിമത്തെ മിൻ ജവാഹിൽ കലാം, വളരെ വിലപിടിപ്പുള്ള ഒരു വാക്ക്, لا يرجون عبد الا ربه ولا يخافن عبد الا ذنبه, ഒരു അടിമയും അവന്റെ റബ്ബിൽ അല്ലാതെ പ്രതീക്ഷ വെക്കേണ്ടതില്ല, ഒരു അടിമയും അവന്റെ പാപം അല്ലാതെ ഒന്നിനെയും ഭയക്കേണ്ടതുമില്ല. സഹോദരങ്ങളെ, മൊത്തം നമ്മൾ വ്യക്തിപരമായിട്ടാവട്ടെ മുസ്ലിം സമൂഹമാവട്ടെ അനുഭവിക്കുന്ന എല്ലാവിധ ഒറ്റപ്പെടലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലും എല്ലാം പാപങ്ങളുടെ കാരണം കൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറുതാവട്ടെ വലുതാവട്ടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ നാം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് മടങ്ങലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ പാപങ്ങൾ കൊണ്ടല്ലാതെ നമുക്കൊരു ദോഷം ബാധിക്കൂല. ചില സലഫുകൾ പറയാറുള്ളത് ഇബ്നു തൈമിയ ഉദ്ധരിക്കാൻ, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിയ ഇല്ലാ ബിതൗബത്തിൻ, ഒരു ബലാവും ഇറങ്ങുന്നില്ല പാപങ്ങൾ കൊണ്ടല്ലാതെ, അത് ഒരു ബലാവും ഉയർത്തപ്പെടുന്നില്ല തൗബ കൊണ്ടല്ലാതെ. അതാണ് രണ്ടാമത്തെ കാര്യം. നമുക്ക് ബാധിക്കുന്ന ഏതൊരു കാര്യം വന്നാലും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ പാപങ്ങളാണ് അതിന് പിന്നിലുള്ള കാരണം. മൂന്നാമത്തെ കാര്യം, അസ്സാലിഫ് അന്യഷ്ഹദൽ അബ്ദു ഹുസ്ന സവാബി അല്ലദീ വഅദഹു അല്ലാഹു ലിമൻ അഫാ വസബറ, ആരെങ്കിലും നമ്മെ ആരെ ആരോപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരടിമ ചിന്തിക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമിച്ചാലും പൊറുത്തു കൊടുത്താലും നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. ഇപ്പൊ നമ്മെ ആരെങ്കിലും ആക്ഷേപിച്ചു ആരോപിച്ചു കുറ്റപ്പെടുത്തി ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ നമ്മള് ആ ചിന്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നമ്മെ ഈ പറഞ്ഞ ആൾക്ക് നമ്മൾ പൊറുത്തു കൊടുത്താല് നമ്മൾ ക്ഷമിച്ചു കൊടുത്താൽ അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, ഒരു തിന്മക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള തിന്മയാണ്. ഫമൻ അഫാ വഅസ്ലഹ ഫാജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും പൊറുത്തു കൊടുത്ത് നന്മ ഉദ്ദേശിച്ചാൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഹിബ്ബു ദാലിമീൻ, ദുൽമ ചെയ്യുന്നവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. വലമ്മാ കാന അന്നാസു ഇൻദ മുഖാബലത്തിൽ അദാ തലാസത്തു അഖ്സാം, ഒരു ആക്ഷേപം വന്നിട്ട് അതിനെ പ്രതികരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ മൂന്നിനങ്ങളായിരിക്കും. ഒരു ആരോപണം വന്നു, ഒരു കുറ്റപ്പെടുത്തൽ വന്നു, അതിനെ പ്രതിരോധിക്കുന്ന നിലയിൽ ജനങ്ങൾ മൂന്നിനമായിരിക്കും. ഒന്നാമത്തേത്, ളാലിമുൻ യഖുദു ഫൗക ഹഖ്ഹി, അവൻ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇപ്പൊ രണ്ടാളുകൾ ഒരു ബിസിനസ് ചെയ്തു വിചാരിക്കുക, സാമ്പത്തികമായിട്ട് രണ്ടാളുകൾ ബിസിനസ് ചെയ്തു, അതിൽ അവര് ഒരാൾ മറ്റൊരാളെ, നമ്മളാണ് കുറ്റക്കാരൻ, മറ്റൊരാൾ നമ്മുടെ സമ്പത്ത് അന്യായമായിട്ട് അവൻ നമ്മുടെ സമ്പത്ത് നിന്ന് എടുത്തു. അപ്പൊ മൂന്ന് തരത്തിലാണ് ആ വിഷയത്തിൽ ആളുണ്ടാവുക, മനസ്സിലാവാൻ വേണ്ടി പറയാം. മൂന്ന് തരത്തിൽ, ഒന്നാമത്തേത് വാലിമുൻ യഖുദു ഫൗക ഹഖ്ഹി, ദുൽമ ചെയ്യുന്നവൻ, അവൻ എന്താ ചെയ്യുക, അവന് കിട്ടേണ്ട അവകാശത്തിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, അവനിൽ നിന്ന് നേടിയെടുക്കാൻ നോക്കും. മറ്റവനിൽ നിന്ന്, നമ്മൾ നമ്മെ ഉപദ്രവിച്ചവനിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവൻ. രണ്ടാമത്തേത് വമുഖ്തസിദുൻ യഖുദു ബിഖദരി ഹഖ്ഹി, അവൻ എന്താണോ ആവശ്യമുള്ളത്, മുഖ്തസിദായിട്ട് ഒരു മധ്യമ നിലപാടിൽ നിൽക്കുന്നവൻ, അവൻ എന്താണോ നഷ്ടപ്പെട്ടത് അത് മാത്രം തിരിച്ചെടുക്കുന്നവൻ. വമുഹ്സിനുൻ, ഇഹ്സാൻ ചെയ്യുന്നവൻ, യഅഫു വയത്രുക്കു ഹഖ്ഹു, അവൻ എന്ത് ചെയ്യും, അവൻ പുറത്തു കൊടുക്കും. അവന് കിട്ടേണ്ട അവകാശമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവന് പുറത്തു കൊടുക്കുന്ന, ഒഴിവാക്കി കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ മൂന്ന് തരത്തിലാണ് ആളുകൾ ഉണ്ടാവുക. ഒന്നാമത്തേത് ഗുൽമ ചെയ്യുന്നവൻ, രണ്ടാമത്തേത് യഥാർത്ഥ രീതിയിൽ മുഖ്തസിദായിട്ടുള്ളവൻ, മൂന്നാമത്തേത് മുഹ്സിനായിട്ടുള്ളവൻ. ദക്കറല്ല അഖ്സാമ സലാസത ബിഹാദിൽ ആയ, ഈ മൂന്ന് കൂട്ടരെ അള്ളാഹു തആല എന്തിൽ പറഞ്ഞു? ഈ ആയത്തിൽ പറഞ്ഞു. ഒന്നാമത്തേത് വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, ഒരേപോലെ എടുക്കുന്നവർ മുഖ്തസിദായിട്ടുള്ളവൻ, ഒരേപോലെ എടുക്കുന്നവൻ. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ഒരുത്തൻ വിട്ടു കൊടുക്കുകയാണ്, പുറത്തു കൊടുക്കുകയാണ്, അവന്റെ പ്രതിഫലം ആരെയിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് മുഹ്സിനായിട്ടുള്ളവൻ. ലാ യുഹിബ്ബു ളാലിമീൻഹു ലാ യുഹിബ്ബു ളാലിമീൻ, ദുൽമ് ചെയ്യുന്നവൻ അവന്റെ അവകാശത്തേക്കാൾ കൂടുതൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവൻ, അവൻ ദുൽമ് ചെയ്തവനാണ്. ഈ മൂന്നാളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താവട്ടെ, നമ്മൾ ആരെ ആരോപിച്ചാലും ആക്ഷേപിച്ചാലും നമുക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും അവന് പുറത്തു കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്ന പ്രതിഫലമാണ്. ഒരു ഹദീസിൽ വന്ന് കാണാം, വയസ്കദു നിദാ അൽ മുനാദി യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമിൽ വിളിച്ചു പറയും, അലാ ലിയഖും മൻ വജബ അജ്റുഹു അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നിർബന്ധമായിട്ടുള്ള എണീറ്റിക്കാൻ പറയും. ഫലാ യഖും ഇല്ലാ മൻ അഫാ വഅസ്ലഹ, അവിടെ പുറത്തു കൊടുത്തവർ അവരല്ലാതെ വേറൊരാളും എഴുന്നേറ്റ് നിൽക്കുകയില്ല. വൈദാ ഷഹിദ മഅ ദാലിക ഫൗത അജ്ര ബിൽ ഇൻതിഖാമി വൽ ഇസ്തിഫാ സഹല അലൈഹി അസ്ബറു വൽ അഫു, ഒരുത്തൻ മനസ്സിലാക്കുകയാണ് ഞാൻ എനിക്ക് ബാധിച്ചതിന് ഞാൻ പകരം വീട്ടിയാല്, ഞാൻ അവനെ തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല്, എനിക്ക് നഷ്ടപ്പെടുന്ന പ്രതിഫലം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ മേലെ എന്തായി? ക്ഷമിക്കല് എളുപ്പമായി. പറഞ്ഞു മനസ്സിലായി. നമ്മുടെ മേലെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ആക്ഷേപം ഉന്നയിക്കുമ്പോ നമ്മളത് പുറത്തു കൊടുത്താൽ, അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താല് അള്ളാഹു തആലയിൽ നിന്ന് പ്രതിഫലം എത്രയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കൽ എന്തായി? എളുപ്പമായി. എളുപ്പത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അതാണ് മൂന്നാമത്തെ വിഷയം പറഞ്ഞത്. നാലാമത്തെ വിഷയം, അറാബി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അന്യഷ്ഹദ അന്നഹു ഇദാ അഫാ വഅഹ്സന വഉറസഹു ദാലിക മിൻ സലാമത്തിൽ ഖൽബ് ലിഇഖ്വാനിഹി, ഒരുത്തൻ അവനൊരു ആക്ഷേപം വന്നു, എന്തെങ്കിലും ഉപദ്രവം വന്നു, അവൻ പുറത്തു കൊടുക്കുകയാണ്, അവന് വിട്ടുവീഴ്ച ചെയ്യുകയാണ്, അവൻ അവനോട് നന്മ ചെയ്യുകയാണ്, അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൽബും അതുപോലെ അവന്റെ ചുറ്റുമുള്ളവരുടെ കൽബിനോടോ എല്ലാം ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കും. അവന്റെ കൽബ് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അവന് പകരം വീട്ടുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അത് തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിന്തക്കൊഴിവായിട്ട് കൽബിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. വഹസല ലഹു മിൻ ഹലാവത്തിൽ അഫ്വി മാ യസീദു ലദ്ദതഹു വമൻഫഅതഹു ആജിലൻ വആജില, അങ്ങനെ അവന് ആ വിട്ടുവീഴ്ച പുറത്തു കൊടുക്കുന്നതിന്റെ ആസ്വാദനം കിട്ടും, സമാധാനം കിട്ടും. അത് അവന്റെ കൽബിൽ ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ ഏറ്റവും നല്ല ആസ്വാദനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അൽ മൻഫഅത്തിൽ ഹാസില ലഹു ബിൽ ഇൻതിഖാമി അളാഫൻ മുളാഅഫ, അവൻ പകരം ചെയ്തതിനേക്കാൾ ഇരട്ടി ഇരട്ടിയായിട്ട് അവന് കൽബിൽ സന്തോഷം കിട്ടും. ഇപ്പൊ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്തു, ഇതൊന്നും ചിലപ്പോ ഇത് ശരിക്കും പറയുന്നത് എന്താ പറയുക, നമ്മളെ ഉപദ്രവിച്ച ആളുകളോട് നമ്മൾ എടുക്കേണ്ട നിലപാടാ പറയുന്നത്, നമ്മുടെ ഹക്ക് അതിക്രമിച്ച് എടുത്തവനോട് എടുക്കേണ്ട നിലപാടാ പറയുന്നത്, നമ്മുടെ സമ്പത്ത് അതിക്രമിച്ചെടുത്തവൻ അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുന്നവൻ നമ്മെ ഉപദ്രവിക്കുന്നവൻ അവനോട് എടുക്കേണ്ട നിലപാടായി പറയുന്നത്. അവനോട് നമ്മൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പകരം വീട്ടുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ കൽബിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വയദുഖുലു ഫീ ഖൗലിഹി തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. വൽകാളിമീന അൽഗൈള വൽആഫീന അലിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, തന്റെ കോപം കടിച്ചിറക്കുന്നവർ, കാളിമീനൽ ഗൈബ്, നല്ല കോപം വരുന്നുണ്ടാകും, പക്ഷെ അത് അവൻ എന്ത് ചെയ്യും, വിഴുങ്ങു, കടിച്ചിറക്കി വിഴുങ്ങുന്നതിനാണ് പറയുന്നത്, കടിച്ചിറച്ചി വിഴുങ്ങും അവൻ. വആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അവൻ പുറത്തു കൊടുക്കും. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞ എന്താ അറിയോ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഈ തുടക്കത്ത് പറഞ്ഞല്ലോ, ഈ പറഞ്ഞൊരു സബ്ർ എന്നുള്ള ആർക്കെ നേടാൻ സാധിക്കുള്ളൂ, അമ്പിയാക്കൾക്കും സിദ്ദീഖുകൾക്കും നേടാൻ സാധിക്കുന്നതാണ്, നാം പഠിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ട സബറാണ്. എന്നിട്ട് പറയാണ് ഇബ്നു തൈമിയ, ഫയസ്ബീർ മഹ്ബൂബൻ ലില്ലാ വയ ഫയസീർ മഹ്ബൂബൻ ലില്ലാ വയസീർ ഹാലുഹു ഹാല മൻ ഉഖിദ മിൻഹു ദിർഹമുൻ ഫഉവില അലൈഹി ഉലൂഫൻ മിൻ ദനാനീർ. ഒരുത്തന്റെ അവസ്ഥ ഉണ്ടാവും എന്നറിയോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഹുബ്ബ് നേടും. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു ദിർഹം പോയി, ഒരു ദിർഹം അവര് പോയി, അവര് ഒരുപാട് പിന്നെ ഒരു ദീനാർ പോയി, അല്ലെങ്കിൽ ഒരു ദിർഹം പോയി, ദിർഹം പറഞ്ഞ വെള്ളി നാണയം, അത് പോയി. പകരം ഒരുപാട് സ്വർണ നാണയങ്ങൾ ദീനാറുകൾ ലഭിക്കുന്നത് പോലെയാണത്. അതായത് ഒരുത്തൻ ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ കൽബിൽ ലഭിക്കുന്ന സമാധാനമെല്ലാം ഒരുപാട് തിരിച്ചു കിട്ടുന്നത് പോലെയാണ്. ഫഹീന ഇദൻ യഫ്റഹു ബിമാ മന്നല്ലാഹു അലൈഹി അഅ്ളമ ഫർഹൻ, അങ്ങനെ അവന്റെ കൽബിൽ വളരെ മഹത്തരമായ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുക്കും. നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മളോട് ആക്ഷേപിക്കുന്ന, നമ്മളെ ആരോപിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിലോ സമ്പത്തിലോ നമ്മുടെ അഭിമാനത്തിലോ നമ്മുടെ സ്വന്തത്തിൽ തന്നെ ഉപദ്രവങ്ങൾ വരുത്തുന്ന ആളുകളോട് ക്ഷമ അവലംബിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ക്ഷമ അവലംബിക്കൽ എളുപ്പമാക്കും. അഞ്ചാമത്തെ കാര്യം, അൽ ഖാമിസു, അന യഅലമ അന്നഹു മൻ തഖമ അഹദൻ അഹദ് ഖത്തു ലിനഫ്സിഹി ഇല്ലാ ഔറസഹു ദാലിക ദുല്ല നജിദുഹു ഫീ നഫ്സിഹി. ഒരുത്തൻ പകരം വീട്ടുകയാണെങ്കിൽ, അവനോട് ഒരാൾ എന്തെങ്കിലും ചെയ്തു, അതിന് പകരം വീട്ടുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു വില്ലറ്റാണ്. അവന്റെ ഉള്ളിൽ ഒരു താഴ്മ, ഒരു നിന്ദ അവന്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഫൈദാ അഫ അഅസ്സഹു അല്ലാഹു തആല, അവൻ വിട്ടുപുറത്തു കൊടുക്കുകയാണെങ്കിലോ, നമ്മളൊരാള് ഉപദ്രവിച്ചിട്ട് വിട്ടുപുറത്തുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലോ, അവനെ അല്ലാഹു തആല ഇജ്ജത്തുള്ളവനാക്കും. വഹാദാ മിമ്മ അഖ്ബറ ബിഹി സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഹൈഫ യഖൂൽ മാ സാദ അല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമക്കും അവൻ വിട്ടുപുറത്തു കൊടുത്തതിന്റെ പേരിൽ ഇജ്ജത്ത് അല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല, ഇജ്ജത്ത് അല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിലും നാട്ടിലൊക്കെ കാണാൻ സാധിക്കും, ഒരാൾ ചെയ്തതിന്റെ പേരിൽ പകരം വീട്ടിയ ആളുകൾ, അവന്റെ അവനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇജ്ജത്ത് തോന്നുമോ? ഇല്ല, ദില്ലത്താണ് തോന്നുക. അവന്റെ ഉള്ളിൽ ദില്ലത്തായിരിക്കും, അവൻ അനുഭവിക്കുന്ന ദില്ലത്തായിരിക്കും. എന്നാൽ വേറൊരാൾ നമ്മൾ കണ്ടു, അവനെ കുറെ ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നുണ്ട്. അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവന് ഇജ്ജത്തായിരിക്കും. അവനെ കാണുമ്പോൾ നമ്മുടെ കൽബിൽ ഇജ്ജത്ത് ഉണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ഫൽഇജ്ജു അൽഹാസിലു ബിൽഅഫ്വി അഹബ്ബു ഇലൈഹി വഅൻഫഉ ലഹു മിനൽ ഇജ്ജിൽ ഹാസിലഹു ബിൽഇൻതിഖാം. ഒരുത്തിന് പകരം വീട്ടിയത് കൊണ്ട് ഉണ്ടാവുന്ന അവന് തോന്നുന്ന ഇജ്ജത്ത് ഉണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമം എന്താണ്? അവൻ അഫു ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ഇജ്ജത്താണ്, കാരണം അത് അല്ലാഹു തആല നൽകുന്നതാണ്. ഫഇന്ന ഹാദാ ഇജ്ജുൻ ഫിൽ ളാഹിർ വഹുവ യൂരിസ ബിൽ ബാത്തിനി ദുല്ല. ബാഹ്യമായിട്ട് ഇജ്ജത്ത് ഉണ്ടാവും, ഒരുത്തം പകരം വീട്ടി, ഒരുത്തൻ എന്തെങ്കിലും ചെയ്തു അതിന് പകരം വീട്ടി, ബാഹ്യമായിട്ട് അവന് ഇജ്ജത്ത് ഉണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ അവൻ ഉണ്ടാകുക വില്ലത്തായിരിക്കും. വല അഫു, എന്നാൽ വിട്ടുപുറത്തു കൊടുത്താലോ, ദുല്ലം ഫിൽ ബാത്തിൻ, അവന്റെ ഉള്ളിൽ ഒരു താഴ്മ കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നുമെങ്കിലും, വഹുവ യൂറസു അൽ ഇജ്ജ ബാത്തിനൻ വബാഹിറ, അതെന്താ ഉണ്ടാക്കുക? ബാഹിറായിട്ടും ബാത്തിനായിട്ടും ഇജ്ജത്ത് ഉണ്ടാക്കും, ആന്തരികമായിട്ടും പിന്നെ ബാഹ്യമായിട്ടും ഇജ്ജത്ത് ഉണ്ടാക്കും. ആ വിട്ടുപുറത്തു കൊടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അല്ലാഹു തആല അവന് ഇജ്ജത്ത് നൽകുമെന്നുള്ളത്. അടുത്തത് ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറയുന്ന സാദിസ്, വഹിയ മിൻ അഅ്ളമിൽ ഫവാഇദ്, ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്, ക്ഷമ അവലംബിക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അൻ യശ്ഹദ, അവൻ മനസ്സിലാക്കൽ, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, ഒരുത്തന് പ്രതിഫലം അല്ലാഹു തആല നൽകപ്പെടുന്നു എന്നുള്ളത് അവന്റെ കർമ്മത്തിന്റെ രീതി അനുസരിച്ചായിരിക്കും. വന്നഹു നഫ്സുഹു ളാലിമുൻ മുദ്നിബുൻ, കാരണം ഒരുത്തൻ എന്താണ്, നമ്മൾ ഒരാൾ ഉപദ്രവിച്ചയക്കുക, നമ്മൾ അവന് പുറത്തു കൊടുക്കാതെ പകരം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവൻ സ്വന്തത്തിൽ അവന്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരുത്തരും സ്വന്തം എടുത്തു നോക്കിയാൽ എന്താണ്? അവൻ നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, അള്ളാഹുവിന് മുമ്പിൽ പാപം ചെയ്യുന്നവരാണ്. വന്നമൻ അഫ അനിന്നാസ് അഫല്ലാഹു അൻഹു, ജനങ്ങൾക്ക് ആരാണോ പുറത്തു കൊടുക്കുന്നത് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. നമ്മൾ ആലോചിച്ച് വെക്കും, നമ്മളോട് ചെയ്ത ഉപദ്രവത്തിന്റെ പേരിൽ നമ്മൾ പകരം വീട്ടാൻ ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നമ്മൾ പകരം വീട്ടാൻ നമ്മൾ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? നമ്മൾ എന്തെങ്കിലും ഉണ്ടാവോ ബാക്കി? ഒന്നും ഉണ്ടാവൂല. പക്ഷെ അള്ളാഹു തആലയുടെ സുന്നത്താണ് ആരെങ്കിലും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ജനങ്ങൾക്ക് പുറത്തു കൊടുത്താൽ അവൻ അള്ളാഹു തആല പുറത്തു കൊടുക്കും. അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ വിട്ടുവീഴ്ച ചെയ്യലും തിരിച്ചു നന്മ ചെയ്യലും അത് അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് പ്രതിഫലം അതുപോലുള്ള പ്രതിഫലം നൽകാനുള്ള കാരണമാകുമെന്ന് മനസ്സിലാക്കിയാൽ, ഫയഅഫു അൻഹു വയസ്ഫഹ് വയുസ്തിന ഇലൈഹി അലാ ദുനൂബിഹി വയസ്ഹലു അലൈഹി അഫുഹു വസബ്റുഹു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനോട് അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലെ ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും, അവന് പുറത്തു കൊടുക്കും, അവന് നന്മ ചെയ്യും, അവന്റെ പാപങ്ങൾ അള്ളാഹു തആല ഒഴിവാക്കി കൊടുക്കും. വയക്ഫി അൽ ആഖില ഹാദിൽ ഫായിദ, ബുദ്ധിയുള്ളവൻ എന്ത് മതി? ഇത് മാത്രം മതി. ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരുത്തിന് തന്നോടൊരാൾ ഉപദ്രവം ചെയ്തിട്ട് അവന് പുറത്തു കൊടുക്കാൻ ഈ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ച കാര്യമല്ലേ, വലിഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബുന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, നിങ്ങൾക്ക് പുറത്തുതരാൻ അല്ലാഹു പുറത്തുതരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പിന്നെ എന്താ ജനങ്ങൾക്ക് നിങ്ങൾ പുറത്തു കൊടുത്താ? അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത ദുൽമ് അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളോട് ഒരു സൃഷ്ടി ചെയ്ത നിങ്ങൾക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു തആല നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പുറത്തു കൊടുക്കുക, ഇത് മാത്രം മതിയാകുന്നതാണ്. ഏഴാമത്തെ ഒരു കാര്യം, ഒരുത്തൻ അവനെ ആരെങ്കിലും ഉപദ്രവിച്ച് അതിന് പകരം വീട്ടാനും അതിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ കാലം വെറുതെ പോകും, അവന്റെ സമയം വെറുതെ പോകും. അത് ചിന്തിച്ച് അവന്റെ കൽബിൽ എപ്പോഴും അസ്വസ്ഥയായിരിക്കും. അവന് ലഭിക്കാതെ ഒരുപാട് നഷ്ടങ്ങൾ അവന് സംഭവിക്കും, അവന് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടും. അവന് ബാധിച്ച മുസീബത്തിനേക്കാൾ വലിയ മുസീബത്തായിരിക്കും എന്ത്? അതിന് പകരം വീട്ടാൻ ആലോചിച്ച് നടന്നിട്ട് അതിന്റെ സമയം കളയുക എന്നത്. ദുനിയാവ് ആകെ കുറച്ചുള്ളൂ, അതിന് പിന്നാലെ നടന്ന് അവൻ ഉള്ളത് കൂടി നഷ്ടപ്പെടും. ഒരുത്തൻ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൽബും ശരീരമൊക്കെ എന്താണ്? അതിന് ഒഴിവായി കിട്ടും. അത് പകരം വീട്ടുന്നതിനേക്കാൾ എന്താണ്? ഉത്തമമാണ്. എത്ര ആളുകൾക്ക് മാനസികവും ശാരീരികവുമായി രോഗം ബാധിക്കുന്നുണ്ട്, പരസ്പരം വിദ്വേഷവും പകരം വീട്ടാനും വെച്ച് നടന്നതിന്റെ പേരിൽ. അതൊന്ന് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൽബിന്റെ അവസ്ഥ വളരെ ശാന്തമായിരിക്കും. എട്ടാമത്തെ കാര്യം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുത്തൻ അവന് ബാധിച്ച അവന് ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ പകരം വീട്ടുന്ന എന്തിനു വേണ്ടിയായിരിക്കും? അവന്റെ സ്വന്തത്തിന് വേണ്ടിയായിരിക്കും. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഉപദ്രവിച്ചവരോട് തന്റെ സ്വന്തത്തിന്റെ പേരിൽ പകരം വീട്ടിട്ടില്ല, തന്റെ സ്വന്തത്തിന്റെ പേരിൽ പകരം ചോദിച്ചിട്ടില്ല. ഫൈദാ കാന ഹാദാ ഖൈറ ഖൽഖില്ലാ വഅക്രമഹും അലല്ലാഹ് ലം യൻതഖിം ലിനഫ്സി. ദാരാണ് റസൂൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദ്യ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും സ്വന്തത്തിന് നേരിട്ട ആരോപണം സ്വന്തത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല? പകരം വീട്ടിയിട്ടില്ല. ഫൈദാ കാന അഫൻ മാ അന്ന അദാഹു അദല്ലാഹ്. ശരിക്കും റസൂലുള്ളാഹിനെ ഒരാൾ ആക്ഷേപിച്ച കുറ്റപ്പെടുത്തി എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ ആരോപിച്ചു എന്നാണ്. വയത്താലു ബിഹി ഹുഖൂഖുദ്ദീൻ. റസൂലുള്ളാഹിനെ ഒരാൾ എന്തെങ്കിലും ആരോപിച്ചാല് ദീനിന്റെ ഹുഖൂഖുകൾ പോലും അവന് ബാധകമാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി പകരം വീട്ടിയില്ല. വനഫ്സുഹു അഷ്റഫുൽ അൻഫുസ് വഅസ്കാഹ വഅബറുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സ് എന്താണ്? ഏറ്റവും ഷറഫ് നിറഞ്ഞതാണ്, ഏറ്റവും പുണ്യം നിറഞ്ഞതാണ്. വഅബഅദുഹ മിൻ കുല്ലി ഖുൽഖിൻ മദ്മൂം. എല്ലാവിധ ആക്ഷേപിക്കപ്പെടുന്ന സ്വഭാവത്തിനേക്കാൾ ഏറ്റവും ഉത്തമനായനാണ്. വഹഖുഹ ബികുല്ലി ഖുൽഖിൻ ജമീൽ. ഏറ്റവും നല്ല സ്വഭാവങ്ങളുള്ളവനാണ്. വമഅ ഹാദാ ഫലം യകും യൻതഖിം ലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? പകരം ചോദിച്ചിട്ടില്ല. സ്വന്തത്തിന് വേണ്ടിയിട്ട് പകരം ചോദിച്ചില്ല. ഫകൈഫ യൻതഖിമു അഹദുനാ ലിനഫ്സിഹി അല്ലതീ ഹുവ അഅലമു ബിഹാ വബിമാ ഫീഹാ മിന അശ്ശുറൂരി വൽ ഉയൂബ്. സഹോദരങ്ങളെ, ചോദ്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് നമ്മളിൽ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് പകരം ചോദിക്കുക? നമ്മുടെ കുറവും നമ്മുടെ ചെറുതും എത്ര നന്നായിട്ട് നമുക്കറിയാം, എന്നിട്ട് നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയിട്ട് എങ്ങനെ പകരം ചോദിക്കുക? ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഅൻ ഖത്തു ബിയദിഹി വലാ അംറതൻ വലാ ഖാദിമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് ഒന്നിനെയും, ഒരു ജോലിക്കാരനെയോ ഭാര്യയോ ഒന്നിനെയും അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോഴല്ലാതെ. വമാ നീല മിൻഹു ഷൈഅൻ ഖത്തു ഫയൻതഖിമ മിൻ സാഹിബിഹി ഇല്ലാ അയ്യുൻതഹക ഷൈഅ മിൻ മഹാരിമില്ലാഹി ഫയൻതഖിമ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തിട്ടല്ലാതെ ഒരാളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പകരം ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വേണ്ടിയിട്ടല്ലാതെ റസൂലുള്ള പകരം ചോദിച്ചിട്ടില്ല. നമ്മളൊരാൾ ആക്ഷേപിച്ച ഇത്രയും ചെറു നിറഞ്ഞ ഇത്രയും മോശമായിട്ടുള്ള നമ്മുടെ സ്വന്തത്തിന് വേണ്ടി മാത്രം നമ്മൾ പകരം ചോദിക്കുക എന്നുള്ളത് എത്ര മോശമാണ്. റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ബലിർ റജുലുൽ ആരിഫ് ലാ തുസാവി നഫ്സുഹു ഇൻദഹു അൻ യൻതഖിമ ലഹ. അറിവുള്ള മനസ്സിലാക്കുന്ന ഒരുത്തൻ സ്വന്തത്തിന് വേണ്ടി ഒരാളോട് പകരം ചോദിക്കില്ല. വലാ ഖദ്റ ലഹ ഇൻദഹു യുജിബു അലൈഹി ഇൻതിസാറുഹു ലഹ. അവനവന് സാധിക്കുകയില്ല, സ്വന്തത്തിന് വേണ്ടി മാത്രമായിട്ട് അവന് സാധിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ സ്വന്തത്തിന് വേണ്ടി പകരം ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മേക്കാൾ ശ്രേഷ്ഠനായ റസൂലുള്ളാഹ് അത് ചെയ്തിട്ടില്ല. ഒമ്പതാമത്തെ ഒരു കാര്യം, ഇനൂദിയ അലാ മാ ഫഅലഹു ലില്ലാഹ്. ഇനി നമ്മൾ ആരോപിക്കപ്പെടുന്നത് ആക്ഷേപിക്കപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്തൊരു കാര്യത്തിന്റെ പേരിലാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ചെയ്തൊരു കർമ്മത്തിന്റെ പേരാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യത്തിന്റെ പേരിൽ, അള്ളാഹു വിരോധിച്ചൊരു കാര്യത്തിന്റെ പേരിലാണ് നമ്മൾ ആരോപിക്കപ്പെടുന്നത്, ആക്ഷേപിക്കപ്പെടുന്നതെങ്കിൽ വജബ അലൈഹി സബ്റു, ക്ഷമ അവന്റെ നിർബന്ധമാണ്, ക്ഷമിക്കൽ അവന് നിർബന്ധമാണ്. വലം യക്കുൽ ലഹു ഇൻതിഖാം, അവൻ എന്ത് ചെയ്യാൻ പാടില്ല, പകരം വിട്ടാൻ പാടില്ല. ഫഇന്നഹു ഖദ് ഊദിയ ഫില്ലാഹി ഫജ്റുഹു അലല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ആക്ഷേപങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ആരാ നൽകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വലിഹാദ ലമ്മ കാന മുജാഹിദൂന ഫി സബീലില്ലാഹി ദഹബത് ദിമാഉഹും വഅംവാലുഹും ഫില്ലാ ലം തകുൻ മദ്മൂനതുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട സ്വന്തം ശരീരവും സമ്പത്തും ചെലവഴിച്ച മുജാഹിദീങ്ങൾ, അവർക്ക് എന്തില്ല, അവർക്കൊരു ജാമ്യം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ കിട്ടുന്നൊന്നും പറഞ്ഞിട്ടല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. ഫഇന്നല്ലാഹ ഇഷ്തറ മിൻഹും അൻഫുസഹും വഅംവാലഹും, അവരുടെ സ്വത്തും സമ്പത്തും അല്ലാഹു തആല അവരിൽ നിന്ന് വാങ്ങിയതാണ്. ഫസ്തമനു അലല്ലാഹ് ലാ അലൽ ഖൽഖ്, അവരുടെ പ്രതിഫലം ആരാ നൽകേണ്ടത്? അല്ലാഹു ആണ്, സൃഷ്ടികളല്ല. ഫമൻ തലബ അസ്തമന മിൻഹും ലം യകുൻ ലഹു അലല്ലാഹി സമനുൻ, ഇനി ജനങ്ങളിൽ നിന്ന് അവൻ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ കിട്ടുമോ? അള്ളാഹിന്റെ കിട്ടാനും പോകുന്നില്ല. ഫഇന്നഹു മൻ കാന ഫില്ലാഹി തലഫുഹു കാന അലല്ലാഹി ഖലഫുഹു, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം സഹിച്ചാൽ അള്ളാഹു ആണ് അതിന് പകരം നൽകുന്നവൻ. വൈൻ കാന ഖദ് ഊദി അലാ മുസീബതിൻ ഫലിയർജി ബില്ലൗമി അലാ നഫ്സിഹി, എന്തെങ്കിലും ഒരു മുസീബത്ത് അവന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മടങ്ങട്ടെ, അവൻ സ്വന്തത്തെ കുറ്റപ്പെടുത്തിയിട്ട് മടങ്ങട്ടെ എന്നിട്ട് പറയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിലേക്ക് മടങ്ങട്ടെ എന്നുള്ളതാണ് പറയുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ പറയുന്നില്ല. അൽആഷിർ, പത്താമത്തേത്, അന്യഷ്ഹദ മഅയ്യത്തല്ലാഹി മഅഹു ഇദാ സബറ. ഇനി സഹോദരങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മഅയ്യത്താണ്, ക്ഷമിക്കുന്നവരുടെ കൂടെ ആരുണ്ടാവും? അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാവും. വ മുഹബ്ബത്തല്ലാഹി ലഹു ഇദാ സബറ, അള്ളാഹു തആല നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു തആലയിൽ നമുക്ക് ലഭിക്കുന്ന ക്ഷമയെ നമ്മൾ മനസ്സിലാക്കണം. വരില്ലാഹ്, അള്ളാഹിന്റെ തൃപ്തിയെ കുറിച്ച്, വമൻ കാന അല്ലാഹു മഅഹു ദഫഅ അൻഹു അൻവാ അല്ലാദാ വൽ മുദറാത് മാ ലാ യദ്ഫഉഹു അൻഹു അദും മിൻ ഖൽഖിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒപ്പം ഉണ്ടെങ്കിൽ അവന് മറ്റുള്ള സൃഷ്ടികൾ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു തആല അവനെ സംരക്ഷിക്കും. ഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഇന്ന അല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരോട് കൂടെയാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, ക്ഷമിച്ചാൽ അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹുവിന്റെ ഹുബ്ബ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. പതിനൊന്നാമത്തെ ഒരു കാര്യം, അൽഹാദി അശറ, അനിയഷ്ഹദ അന്ന സബറ നിസ്ഫുൽ ഈമാൻ ഫല യുബദ്ദിലു മിൻ ഈമാനിഹി ജസാഅൻ ഫീ നുസ്റതി നഫ്സി ഫഇദാ സബറ ഫഖദ് അഹ്റസ ഈമാനഹു വസാനഹു മിൻ നഖ്സ് വല്ലാഹു യദ്ഫഉ അനല്ലദീന ആമനു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. അപ്പൊ ഒരുത്തരം ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവന്റെ ഈമാൻ അവനിലൂടെ ലഭിക്കുക. അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളതാണ് മുഅ്മിനീങ്ങളെ അള്ളാഹു തആല സംരക്ഷിക്കുമെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആരോപണമോ ആക്ഷേപമോ ജനങ്ങളിൽ നിന്നുണ്ടായാൽ അതിൽ ക്ഷമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പതിനൊന്നാമത്തെ ഒരു വിഷയം, അനിയഷ്ഹദ അന്ന സബറഹു ഹക്കമുൻ മിൻഹു അലാ നഫ്സിഹി, ക്ഷമ എന്നുള്ളത് നമ്മുടെ നഫ്സിന്റെ മേലെ നമുക്ക് ലഭിക്കുന്ന നിയന്ത്രണമാണ്, നമ്മുടെ സ്വന്തത്തിന്റെ മേലെ നമുക്ക് ലഭിക്കുന്ന നിയന്ത്രണമാണ്. കാരണം ഞാൻ അത് കൂടുതൽ വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് എന്റെ ആശയം പറയാണ്. ക്ഷമിക്കുന്നത് വഴി നമ്മുടെ നഫ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ കീഴ്പ്പെടുത്തി നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നഫ്സിനെ ലഭിച്ചു കഴിഞ്ഞാൽ നഫ്സ് പിന്നെ സ്വന്തം എന്തിനു പോകില്ല, ഒരു നാശത്തിലേക്ക് പോകില്ല. അതേസമയത്ത് നഫ്സിനെ നമ്മൾ അനുസരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ നഫ്സ് നമ്മളെ കൊണ്ടേ നാശത്തിൽ വീഴ്ത്തുകയും ചെയ്യും, നമ്മുടെ കുഴപ്പത്തിലാക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ നഫ്സിനെ നമ്മൾ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഫല ഉലം യക്കും ഫിസ്സബ്രി ഇല്ലാ ഖഹ്റു നഫ്സി വലി ഷൈത്താനി, സബ്ര കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കാം? നമ്മുടെ ഷൈത്താനിനെയും ഒഴിവാക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഫഹീനഹീദൻ യുദ്ഹറു സുൽത്താനുൽ ഖൽബ് വതസ്ബുത് ജുനൂദുഹു, അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ അതിന്റെ സൈന്യത്തെ ഉറപ്പിച്ചു നിർത്താനും അതിനെ ശക്തിപ്പെടുത്താനും അവന് സാധിക്കും. പതിമൂന്നാമത്തെ കാര്യം, ഒരു 20 കാര്യങ്ങളാണ്, നമുക്ക് വേഗം പറയാം. പതിമൂന്നാമത്തെ കാര്യം, അന്യാലമ അന്നഹു ഇൻ സബറ ഫല്ലാഹു നാസിറുഹു വലാ ബുദ്ദ, അവൻ മനസ്സിലാണ്, അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവനെ സഹായിക്കും. അവൻ ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ സഹായം അവനുണ്ടാകും. കാരണം ക്ഷമിച്ചാൽ അള്ളാഹു ആണ് അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതല്ല, അവൻ പകരം വീട്ടാനാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അവന്റെ കാര്യം അവനെ തന്നെ ഏൽപ്പിക്കും. നമ്മൾ ക്ഷമിച്ചാൽ നമ്മുടെ കാര്യം ആരെ ഏറ്റെടുക്കും? അള്ളാഹു തആല ഏറ്റെടുക്കും. പകരം വീട്ടാൻ ഇറങ്ങിയാലോ നമ്മുടെ കാര്യം അള്ളാഹു തആല നമ്മെ ഏൽപ്പിക്കും. ഒരുത്തന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, അള്ളാഹു തആല കാര്യങ്ങൾ ഏറ്റെടുത്ത ഒരുത്തന്റെ അവസ്ഥയും അവനവനെ കാര്യം ഏറ്റെടുത്തേണ്ട ഒരുത്തന്റെ അവസ്ഥ എന്തായിരിക്കും? ആരാണ് വിജയിക്കുക? അള്ളാഹു തആല ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പതിനാലാമത്തെ കാര്യം, ان صبره على من اذاه واحتماله له يوجب رجوع خصمه عن ظلمه. ഒരുത്തൻ നമ്മെ ആക്ഷേപിക്കുകയാണ്, ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷവും അതിന്റെ ബുദ്ധിമുട്ടുകളും അവനിലേക്ക് തന്നെ മടങ്ങും. അവൻ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഒരു പക്ഷേ അവൻ ആ കാരണം കൊണ്ട് തന്നെ അവൻ മാറി അതെല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ മടങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ വലിയ ഉന്നതമായ ദർജയിലാണ് നമ്മൾ എത്തുക. അള്ളാഹു തആല പറഞ്ഞു, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, നിന്നെ ആരെങ്കിലും എന്ത് ഉപദ്രവം ചെയ്താലും നീ അവനോട് ഇഹ്സാനോട് കൂടി പെരുമാറുക. ഫൈദല്ലദി ബൈനക വബൈനഹു അഹ്സൻ, ചെയ്താൽ നിനക്കും മറ്റുള്ളവന്റെ ഏതവന്റെ ഇടയിലാണ് ശത്രുതയുള്ളത്, കന്നഹു വലിയുൻ ഹമീൻ, ഹമീം അവൻ നിന്റെ ഉറ്റ മിത്രമായി മാറും. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, അങ്ങേയറ്റം ക്ഷമയുള്ളവർക്കും, അതുപോലെ വമാ യുലഖാഹ ഇല്ലാദു ഹബ്ബിൻ അളിയും, അങ്ങേയറ്റം സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങൾ, നമ്മളോട് ആരെന്ത് ഉപദ്രവം ചെയ്താലും അവരോട് തിരിച്ച് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുക എന്നുള്ളത് മഹത്തരമായ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിനെ അത്ര ഉപദ്രവിച്ച ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പതിനഞ്ചാമത്തെ കാര്യം, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്, നമ്മോട് ഉപദ്രവം ചെയ്ത ആളോട് നമ്മൾ പകരം വീട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു പക്ഷെ നയിക്കുക എന്തിലേക്കായിരിക്കും? നമ്മിലേക്ക് വലിയ വലിയ ഷെറുകൾ വരുന്നതിലേക്കായിരിക്കും. നമുക്ക് താങ്ങാൻ പറ്റാത്ത നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന ഷെറിലേക്കായിരിക്കും അത് നയിക്കുക. എന്നിട്ട് പറയാണ്, ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യൂല, രണ്ട് ദോഷം മുമ്പിലുണ്ട്, അതിൽ വലുതെടുത്തിട്ട് കുറഞ്ഞത് ഒഴിവാക്കൂല. ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യുള്ളൂ, അതിൽ ചെറിയ വേറെടുത്തിട്ട് വലുതെന്ത് ചെയ്യും, ഒഴിവാക്കും. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻഗാമികളിലുമെല്ലാം പകരം വീട്ടിയതിന്റെ പേരിൽ സ്വന്തം ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ട അവസ്ഥകൾ. അതുകൊണ്ട് അത് വലിയ ചെറിലേക്കായിരിക്കും നയിക്കുക. നമുക്ക് ക്ഷമിക്കാൻ കൂടുതൽ പ്രേരണ ഏകുന്ന കാര്യമാണ്. പതിനാറാമത്തെ കാര്യം, അന്നമൻ ഇഅ്താദൽ ഇൻതിഖാം വലം യസ്ബിർ ലാബുദ് അയ്യഖ ഫി ളുൽമ്, ഒരുത്തൻ ക്ഷമിക്കാതെ പകരം വീട്ടാനായിട്ട് നടക്കുകയാണെങ്കിൽ അവൻ എന്തിനു ചെന്ന് വീഴും, ഗുൽമു ചെയ്യുന്ന വീഴും. അവൻ ഗുൽമു ചെയ്യുന്ന അവസ്ഥയിലെത്തും. കാരണം ഒരിക്കലും നഫ്സ് മതിയായ നിലക്ക് ഒതുങ്ങൂല. ഒരുത്തം പകരം വീട്ടാനോ അല്ലെങ്കിൽ അതിനെതിരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവനോട് ഗുൽമു ചെയ്യുന്ന അവസ്ഥയിലേ അത് അവസാനിക്കുകയുള്ളൂ. എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, തന്റെ സമ്പത്ത് എന്തെങ്കിലും രീതിയിൽ തട്ടിയെടുത്ത് ഒരുത്തനോട് പകരം വീട്ടാൻ ചെന്നതിന്റെ പേരിൽ ഏറ്റവും മോശമായ വൃത്തിയേറ്റ വാക്കുകൾ പറഞ്ഞ്, മോശമായ പ്രവർത്തനങ്ങൾ പറഞ്ഞ് എത്ര മുഅ്മിനീങ്ങൾ നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ ചുറ്റും നമ്മൾ എത്ര കാണുന്നതാണ്, അയൽവാസികളോടാവട്ടെ മറ്റുള്ളവരോടാവട്ടെ, അവനെ ഒരിക്കലും അവനൊരു ഹദ്ദിൽ നിൽക്കാൻ സാധിക്കില്ല, അവ ഗുൽമിലേക്ക് എത്തിക്കുകയുള്ളൂ. ഫൈനൽ ഗളബ യഖ്റുജു ബിസാഹിബിഹി ഇലാ ഹദ്ദിൻ ലാ യഅഖിലു മാ യഖൂലു വയഫ്അലു, ആ ഒരു കോപം കയറി കഴിഞ്ഞാല് അവൻ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് പ്രവർത്തനം എത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് അത് നയിക്കുക. അത് അവന് ബുൽമ ചെയ്യുന്നതിലേക്ക് എത്തിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ അവൻ ഏറ്റവും മോശമാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് അത് നമുക്ക് അവന് നേട്ടമുണ്ടാക്കില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്, പകരം വീട്ടാൻ ഇറങ്ങിയാൽ അത് നമ്മൾ ബുൽമിലേക്ക് എത്തിക്കും. പതിനേഴാമത്തെ കാര്യം, അസ്താബി ആശം ان هذه المظلمه التي ظلمها هي سبب اما لتكفير سيئته او رفع درجته. നമുക്ക് ബാധിക്കുന്ന ഈ ഉപദ്രവങ്ങളും ഈ ആക്ഷേപങ്ങളും ഒന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ അതോട് പുറത്തുവിട്ടു, അതല്ലെങ്കിൽ നമ്മുടെ ദറജ അതുകൊണ്ട് വർദ്ധിക്കും. നമ്മൾ ക്ഷമിച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും, നമ്മുടെ ദറജകൾ വർദ്ധിക്കും. ഫൈദ ഇൻതഖമ, ഇനി പകരം വീട്ടാൻ ഇറങ്ങിയാലോ, വലം യസ്ബിർ, അവൻ ക്ഷമിച്ചില്ല, ലം തക്കുൻ മുകഫ്ഫിറത്തൻ ലിസയ്യിഅതി വല റാഫിയത്തിൽ ദറജത്തി, എന്ത് കിട്ടൂല നമുക്ക്, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടൂല, നമ്മുടെ ദറജകൾ ഉയരുകയുമില്ല. പകരം വിട്ടാൻ ഇറങ്ങി അങ്ങനെയാണ്. ക്ഷമിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. പതിനെട്ടാമത്തെ കാര്യം, അന്നഅഫുവഹു വസബറഹു മിൻ അക്ബരിൽ ജുന്ദി ലഹു അലാ ഖസ്മിഹി, ഒരുത്തന്നെ നമ്മെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവനോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രതികാരത്തിൽപ്പെട്ട കാര്യം എന്താണ്, അവന് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അവന് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പുറത്തു കൊടുത്താൽ മറ്റ് നമ്മുടെ ആക്ഷേപിച്ചവന്റെ ഉള്ളിൽ എന്തുണ്ടാകും, നമ്മളോടുള്ള ഭയമുണ്ടാകും, നമ്മളോടുള്ള വില്ലത്ത് ഒരു താഴ്മയുണ്ടാകും, നമ്മളോട് ഒരു എന്താ പറയുക ഒരു ഹഷിയത്ത് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അതെത്തും. കാരണം ഏതൊരാളും ജനങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റൊരാളെ ആരോപിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളെല്ലാം ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ആക്ഷേപിച്ച ഒരുത്തൻ തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കണം എന്നാണ്, തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കണം എന്നാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് പറയുകയാണ് വൈഹാദ തജിദു കസീറ മിനന്നാസ്, ജന അധിക പേരെയും കാണാൻ സാധിക്കും, ഇദാ ശത്തമ ഗൈറഹു ഔ ആദാഹു യുഹിബ്ബു അയ്യസ്തൗഫിയ മിൻഹു, അവൻ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ അവന് തിരിച്ചു എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫൈദ ഖാബലഹു ഇസ്തറാഹു വൽഖാനു ഫിഖലൻകാന യജിദുഹു, അവന്റെ കൽബിൽ ഉണ്ടായിരുന്ന ഭാരം ഒഴിവായി കിട്ടും. അതേസമയത്ത് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവിച്ചു, നമ്മൾ അവനെ പുറത്തു കൊടുത്തു, അവനോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മാനസിക വിഷമം അവന് അനുഭവിക്കാണ്ടാവൂല, അതിനേക്കാൾ വലിയ വിഷമം അവൻ അനുഭവിക്കാണ്ടാവൂല, വളരെ ബുദ്ധിമുട്ടായിരിക്കും അവന്റെ ഉള്ളിൽ. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കുകയും വിട്ടുവെച്ചുകയും ചെയ്യുക, അതാണ് അവന്റെ ഉള്ളിൽ നമ്മളോട് ഏറ്റവും വലിയ ഭയം ഉണ്ടാക്കുന്ന കാര്യം. പകരം വീട്ടുക എന്നുള്ളത് ഒരിക്കലും അവന്റെ ഉള്ളിൽ എന്തുണ്ടാക്കൂല, നമ്മളോട് ഒരു ഭയമോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുണ്ടാക്കിയ എന്താണ്, നമ്മളോട് അവന് കൂടുതൽ അവൻ ആഗ്രഹിക്കുന്ന അതാണ് നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 19-ാമത്തെ വിഷയം, അന്നഹു ഇദാ അഫാ അൻ ഖസ്മിഹി ഇസ്തശ്അറത് നഫ്സു ഖസ്മിഹി അന്നഹു ഫൗഖഹു, ഒരുത്തൻ ഇങ്ങോട്ട് ആക്ഷേപിച്ചവനോട് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ അവൻ അനുഭവിക്കാൻ സാധിക്കും അവനേക്കാൾ മുകളിലാണ് ഞാൻ എന്നുള്ളത്. നമ്മളൊരാൾ ആക്ഷേപിച്ചു ആരോപിച്ചു, നമ്മൾ ചോദിക്കണം സാരല്ല പോയിക്കോ, നല്ല രീതിയിൽ അവനോട് ചിരിച്ച് നല്ല രീതിയിൽ പെരുമാറാം, നമുക്ക് എന്താ ഉണ്ടാവും അവന്റെ ഉള്ളിൽ താഴ്ന്നതാ തോന്നുക ഇല്ല, നമുക്ക് അവന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തോന്നും അവനേക്കാൾ എത്രയോ നല്ലവനാണ് ഞാൻ, അതായത് അവന്റെ മുകളിലാണ് ഞാൻ എന്നുള്ള നിലക്ക് നഫ്സിൽ ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കും. വകഫാ ബിഹാദാ ഫളൻ വശറഫൻ ലിൽഅഫ്, അവൻ പുറത്തു കൊടുക്കുന്നതുകൊണ്ട് ഇത് തന്നെ മതി, ഇത് തന്നെ അവനൊരു ശ്രേഷ്ഠതയായിട്ട് അത് തന്നെ മതിയാകുന്നതാണ്. 20-ാമത്തെ കാര്യം, അന്നഹു ഇദാ അഫാ വസഫഹ കാനത് ഹാദിഹി ഹസനതൻ, ഒരുത്തൻ പുറത്തു കൊടുത്താൽ അവൻ എന്തായി, അതൊരു നന്മയായിട്ട് മാറി, അതൊരു നന്മയാണ്. ഫതുവല്ലിദു ലഹു ഹസനതൻ ഉഖ്ര, ഒരു നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ സുന്നത്ത് എന്താണ്, നമ്മളൊരു നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ സുന്നത്ത് എന്താണ്, അടുത്ത നന്മയിലേക്ക് അത് നയിക്കും. നമ്മൾ ഇന്നൊരു നന്മ ചെയ്താൽ അത് അടുത്ത നന്മയിലേക്ക് നയിക്കും. വതിൽക ഉഖ്ര തുവല്ലിദു ലഹു ഉഖ്ര, ഇനി ഒരു തിന്മ ചെയ്താലോ അത് അടുത്ത തിന്മയിലേക്കാണ് നയിക്കുക. ക്ഷമിക്കുക എന്നുള്ള നന്മയാണ്, അത് ചെയ്താൽ അടുത്തൊരു നന്മയിലേക്ക് അത് വഴിയൊരുക്കും. നമ്മൾ എതിർത്ത് അതിനെതിരെ ചെയ്താലോ അതിനെതിരാണ് സംഭവിക്കുക. വഹലും മജറൻ, അത് നടന്നുകൊണ്ടേയിരിക്കും. ഫലാ തസാലു ഹസനാതുഹു ഫീ മസീദിൻ ഫൈന്ന മിൻ സവാബിൽ ഹസനതിൽ ഹസന കമാ അന്ന മിൻ ഇഖാബിസ് സയ്യിഅത്തി ബഅദഹാ, നന്മക്കുള്ള പ്രതിഫലമാണ് അതിനുശേഷം നന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, തിന്മക്കുള്ള പ്രതിഫലമാണ് അതിനുശേഷം തിന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. വറുബ്ബമാ കാന ഹാദ സബബൻ ലിനജാതിഹി വസആദതിഹി അൽഅബദിയ ഫൈദൻ തഖമ വൻതസറ സാല ദാലിക്, ഒരുത്തൻ ക്ഷമിച്ചാൽ ഒരുത്തൻ അത് പുറത്തു കൊടുത്താൽ അവന് എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലേക്കുള്ള ഒരുക്കമായിട്ടുള്ള സൗഭാഗ്യത്തിലേക്കുള്ള വഴി നന്മയായിട്ടത് മാറും. അതല്ല അവൻ പകരം വീട്ടാനാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അത് അവനിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും, അത് അവനിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. സഹോദരങ്ങളെ വളരെയധികം ചിന്തിക്കേണ്ട, ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ മുഴുവൻ വായിച്ച് പറയാൻ എനിക്ക് പറ്റിയില്ല, സമയം ഇതിന്റെ കുറവ് കാരണത്താൽ വേഗം വായിച്ചാൽ പിന്നെ വിശദീകരിച്ച് പറയാം, അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് പറയാം. 20 കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഈ കാര്യങ്ങളെല്ലാം ഉദ്ദേശം നമ്മെ ആക്ഷേപിക്കുന്ന ആരോപിക്കുന്ന ആളുകളോട് നാം എടുക്കേണ്ട നിലപാടാണ്. അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന്റെ ഇജ്ജത്ത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. ഇബ്നു തൈമിയ റഹിമഹുള്ള വളരെ വലിയ ഉദാഹരണമാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ളയെ ഉപദ്രവിച്ച തടവറയിലാക്കിയ ആളുകളോട് പകരം ചോദിക്കാൻ അവസരം ഇബ്നു തൈമിയക്ക് കിട്ടിയിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള ചെയ്ത അവർക്ക് വിട്ടുപുറത്തെടുക്കാൻ, അവർക്ക് പുറത്തെടുക്കുക ചെയ്തത്, അവരെ ആ ഒറ്റപ്പെടുത്തിയിട്ടും ജയിലിൽ കടന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള മരണപ്പെടുന്നിട്ട് ജനാസയിലേക്ക് ആളുകൾ വന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ജനാസയിൽ പങ്കെടുക്കാൻ വന്നു. അതുപോലെയാണ് മാറ്റം ഉണ്ടാവുക. ആളുകളുടെ ഉള്ളിൽ നമ്മളോടുള്ള മതിപ്പ് അള്ളാഹുക്കാല ഉയർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുൻഗാമികളായ നബിമാരുടെയും രീതിയായിരുന്നു അത്. അവരെ ഉപദ്രവിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്, അതിയായ സിദ്ഖുള്ള ആളുകൾക്ക് മാത്രമേ അത് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ അവസ്ഥ നമുക്ക് വന്നാൽ നമുക്ക് ക്ഷമിക്കാൻ ഉപകരിക്കുന്ന 20 കാര്യങ്ങളാണ് ഈ പറഞ്ഞ 20 കാര്യങ്ങൾ. ഈ കാര്യങ്ങള് നമ്മൾ ആലോചിക്കുക. നമ്മുടെ നേരെ ആരെങ്കിലും ആരോപണം വന്നാൽ ആലോചിക്കുക. ഇബ്നു തൈമിയ റഹിമഹുള്ള ഇത് പറഞ്ഞത് തുടങ്ങിയതുപോലെ സബറും ശുക്രുമാണ് ദീനിന്റെ ഭാഗങ്ങൾ, സബറിൽ പെട്ട കാര്യങ്ങളാണ് ഇത്. എന്നിട്ട് ഇതിന്റെ അവസാനത്തിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത് വല്ലാസ്ലു സാനി, രണ്ടാമത്തേത് അശുക്ർ, ശുക്രാണ്. വഹുവൽ അമലു ബിതാഅതില്ലാ, ശുക്രിനെ മൊത്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ശുക്രിൽപ്പെട്ടതുമാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ആരോപണങ്ങളോടും ആക്ഷേപങ്ങളോടും, അത് നമ്മുടെ സമ്പത്തിലാവട്ടെ, എത്ര ആളുകളാണ് മുഅ്മിനീങ്ങൾ ഒരു കച്ചവടത്തിന് ഒരുമിച്ച് കൂടി അവർ പരസ്പരം തെറ്റിപ്പിരിഞ്ഞ് എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരാൾക്ക് വിട്ടുകൊടുത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് കിട്ടേണ്ട പൈസ കൃത്യമായി എനിക്കിത് കിട്ടിയിരിക്കണം. അവന് അവകാശപ്പെട്ടത് വാങ്ങുന്നത് മുഖ്തസിദാണ്. പക്ഷെ അവൻ വിട്ടുകൊടുത്തു കൊടുത്താലോ, അള്ളാഹു തആലയാണ് അവന് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവൻ മുഹ്സിനായി മാറും. അതുപോലെ ഓരോ മേഖലയിലും നമ്മെ ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകളോട് നാം എടുക്കേണ്ട നിലപാട് അവരോട് വിട്ടുപുറത്തു കൊടുക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അതിന് ഈ 20 കാര്യങ്ങൾ വളരെയധികം ഉപകരിക്കും. ഇത് പറയാൻ ഏറ്റവും യോഗ്യനുമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അത് തെളിയിച്ച് നമുക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് നേരിടേണ്ടി വരുമ്പോൾ ഈ രീതിയിൽ അതിനെ ക്ഷമിക്കാനും അവർക്ക് പുറത്തു കൊടുക്കാനും നാം പഠിക്കണം. അത് വളരെ ഉന്നതമായ അവസ്ഥയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലെ തൗഫീഖ് നമുക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ അത് പാലിക്കാനും സാധിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അൽഹംദുലില്ലാഹി رب العالمين.